പിതാവും പുത്രനും പരിശുദ്ധരൂഹമാണ് സത്യ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തന്നെ ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. സ്വർഗത്തിന് സർവാധിപത്യമായ ദൈവമായ കർത്താവെ, സന്ധി കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുകയും തലകളെ കുനിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ തിരുമുമ്പാകെ നിന്റെ തിരുവചനത്തിൽ നിന്നും നിന്റെ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നും ഞങ്ങളുടെ സഭയുടെ ആരാധനയുടെ ആഴങ്ങളെയും മൂല്യങ്ങളെയും പഠിക്കുന്നതിന് ഈ സമയത്ത് കടന്നു വരും കർത്താവ്, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ പരിഹിതം ഞങ്ങളിൽ പ്രീതിപ്പെടണം. ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിന്റെ പരിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും ഉന്നമനത്തിനുമായിട്ട് ആയി തീരുവാൻ തക്കുമെന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശു മിശിഹാൻപുരാനെ, നിന്റെ കരുണ ഞങ്ങളെല്ലാവരുടെ കൂടെ എന്നും എന്നാളും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ചിത്രത്തെ പരിശുദ്ധരൂഹമാവുന്ന ദൈവത്തിന് വലിയ തിരുനാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ. വളരെ ചുരുങ്ങിയ ഒരു ഒരു വാക്കിൽ നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ മാത്യു അച്ഛനെ സ്വാഗതം ചെയ്യുന്നു ഭദ്രാസനത്തിന്റെ കിറോഫിൽ. അച്ഛന് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു. ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് ആ ക്ലാസ് തുടർന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് അബ്ബാ പിതാവേ എന്നുള്ള ബുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് മുൻപ് പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാം റെക്കോർഡിങ് ഓൾറെഡി ശ്രീ മനോജ് ചെയ്യുന്നുണ്ട്. മനോജ് അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ആരെങ്കിലും ക്ലാസ്സസ് മിസ് ചെയ്യുന്നെങ്കിൽ ഫീൽ ഫ്രീ ടു ഗോ ടു ദ റെക്കോർഡിങ്. നമ്മുടെ വെബ്സൈറ്റിൽ എവറിഥിങ് ഈസ് അവൈലബിൾ. അത് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ അച്ഛനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് എടുക്കുവാനായി സാദരം ക്ഷണിക്കുന്നു.
താങ്ക് യു മിസ്റ്റർ അലക്സാണ്ടർ. താങ്ക് യു വെരി മച്ച് ഫോർ ദി കൈൻഡ് ഇൻട്രൊഡക്ഷൻ. ഇന്ന് നമ്മുടെ യൂണിറ്റ് മൂന്നിന്റെ പാഠം മൂന്നിലേക്കാണ് പ്രവേശിക്കുന്നത്. ഓൾദോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ന് ഈ പുസ്തകം കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം എന്ന്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്ന് തീരുമുണ്ട്. കാരണം നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് ആണ് ഇനി പറയാൻ പോകുന്നത്. അത് ഒരൽപ്പം വിശദീകരണത്തോടുകൂടി തന്നെ പറയണമെന്നുള്ളതുകൊണ്ട് അല്പം സമയം അത് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് നമ്മുടെ സഭയുടെ തന്നെ നിലനിൽപ്പിന്റെയും നമ്മുടെ സഭയുടെ ആരാധനയുടെ അടിസ്ഥാനങ്ങൾക്ക് കാരണമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്ലാസും കൂടെ ഇതിന് വേണം എന്ന് ഞാൻ ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് വിശ്വാസികളുടെ ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസികളുടെ ശുശ്രൂഷയ്ക്ക് വേറൊരു പേരുണ്ട്, ലിറ്റർജി ഓഫ് ദി അപ്പർ റൂം, അല്ലെങ്കിൽ തിരു അത്താഴത്തിന്റെ ആരാധന അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന പേര്. രണ്ടാമതൊരു പേരുകൂടി ഉണ്ട്, ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ് അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി അപ്പർ റൂം എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ലിറ്റർജി ഓഫ് ദി അപ്പർ റൂമിന് പതിനാല് ഭാഗങ്ങൾ പ്രത്യേകമായിട്ടും ബഹുമാനപ്പെട്ട ബേബിയോഗിസ്റ്റിന് ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. പതിനാല് ഭാഗങ്ങൾ. ഈ പതിനാല് ഭാഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ ഈ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ലിറ്റർജി ഓഫ് ദി അപ്പർ റൂം എന്നുള്ള വാക്കിന്, അല്ലെങ്കിൽ വിശ്വാസികളുടെ ശുശ്രൂഷ എന്നുള്ള ഭാഗത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അനഫോറ. അനഫോറ എന്നുള്ള വാക്കിന്റെ അർത്ഥം പല ഭാഗത്തും നമ്മൾ പറഞ്ഞായിരുന്നു, കാഴ്ചയണക്കൽ അഥവാ ഓഫറിംഗ് എന്നാണ് അനഫോറ എന്ന വാക്കിന്. ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കാണ് അനഫോറ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇങ്ങനെയാണ് വിശ്വാസികളുടെ ശുശ്രൂഷയിൽ ഈ ഭാഗം വരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെയാണ് യഥാർത്ഥ കാഴ്ചയണക്കൽ നടക്കുന്നത്. എന്താണ് കാഴ്ചയണക്കുന്നത്? അപ്പവും വീഞ്ഞുമാണ് കാഴ്ചയണക്കുന്നത്. എന്നാൽ അപ്പവും വീഞ്ഞും അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്നത് പല സംഗതികളുടെയും അടയാളമായിട്ട് കൂടിയാണ്. അത് യേശു നമ്പുരാന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്നു. രണ്ട്, ഈ അനഫുറായില് സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളും അതിൽ ഭാഗഭാക്കാണ്, പങ്കാളികളാണ്, അതായത് അവരെ തന്നെ സമർപ്പിക്കുന്നു. മൂന്ന്, പരിശുദ്ധ സഭയെ ആഗമാനം സമർപ്പിക്കുന്നു. നാല്, പരിശുദ്ധ സഭയെ ആഗമാനം സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയിരിക്കുന്നവരുമായിരിക്കുന്ന എല്ലാവരെയും അതിൽ സമർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ അനഫോറ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സുറിയാനിക്കാരുടെ അനഫറയിലെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് വിശ്വാസ പ്രമാണം അഥവാ ക്രീഡ് എന്ന വാക്ക് എന്ന സംഗതി. ക്രീഡ് എന്നുള്ള വാക്ക് ക്രേഡോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒന്നാണ്. ക്രേഡോ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഞാൻ എന്നുള്ള ലാറ്റിൻ വാക്കിന് പകരം ഞങ്ങൾ എന്ന സുറിയാനിക്കാരുടെ ആരാധന, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിൽ പറയുന്നതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സുറിയാനിക്കാരുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരുടെ ആരാധന എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്നതല്ല, നേരെ മറിച്ച് ഒരു സമൂഹം ഒരുമിച്ച് നടത്തുന്നതാണ് എന്നുള്ളതാണ്. ഈ വിശ്വാസം നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തെ നിക്കിയ കുസ്തന്തിനോ പോലീസ് വിശ്വാസ പ്രമാണം എന്നാണ് വിളിക്കുന്നത്. നിക്കിയ കുസ്തന്തിനോ പോലീസ് വിശ്വാസ പ്രമാണം. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇത് നിക്കിയ കുസ്തന്തിനോ പോലീസ് വിശ്വാസ പ്രമാണമല്ല, നിക്കിയ കുസ്തന്തിനോ പോലീസ് എഫേസസ് വിശ്വാസ പ്രമാണമാണ്. നമ്മുടെ സഭ മൂന്ന് സുന്നഹദൂത്തുകളെയാണ്, പൊതു സുന്നഹദൂത്തുകളെയാണ് അംഗീകരിക്കുന്നത്. നിക്കായിലും കുസ്തന്തിനോ പോലീസിലും എഫേസസിലും വെച്ചിട്ടുണ്ട് മൂന്ന് പൊതു സുന്നഹദൂത്തുകൾ. ഈ മൂന്ന് പൊതു സുന്നഹദൂത്തുകളിലും കൂടെ ഒരുമിച്ച് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ പ്രമാണമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ പേര് നിക്കിയ കുസ്തന്തിനോ പോലീസ് വിശ്വാസ പ്രമാണം എന്ന് മാത്രമാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പേരിൽ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രാഥമിക സഭയിൽ ഈ വിശ്വാസ പ്രമാണം ഉപയോഗിച്ചിരുന്നത് മമ്മദീസ ഏറ്റ ഒരാള് സഭയുടെ ഭാഗമായിട്ട് വിശ്വാസിയായിട്ട് തീരുമ്പോൾ മാത്രമാണ്. അന്നേരം വിശ്വാസം ഏറ്റു പറയണം. പക്ഷേ ആ വിശ്വാസ പ്രമാണത്തിന്റെ പാരായണം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിന്റെ ഉരുവിടൽ സഭയുടെ വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ട് പീറ്റർ ദ ഫുള്ളർ, പത്രോസ് ദ ഫുള്ളർ എന്ന് പറയുന്ന അദ്ദേഹം അന്ത്യോക്കിയുടെ പാത്രിക്കീസ് 488 കാലം ചെയ്ത പരിശുദ്ധനായ പാത്രിക്കീസ് അദ്ദേഹം അത് വിശുദ്ധ കുർബാനയിലും ചേർത്തു. പിന്നീട് നമ്മുടെ സഭയുടെ ആരാധനയിൽ വിശ്വാസ പ്രമാണം രാവിലെയും വൈകിട്ടുമുള്ള ആരാധനകളിലും അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമുള്ള നമസ്കാരങ്ങളിലും ഉച്ചയ്ക്ക് ചൊല്ലുന്ന നമസ്കാരത്തിലും അത് ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് ഇത് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം പറയുന്നതാണ് എങ്കിൽ പോലും അതൊരു പ്രാർത്ഥനയും കൂടെയാണ്. ഞാൻ ഈ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മളെ പ്രത്യേകിച്ച് ഏറ്റു പറയുന്നു, അത് നമ്മുടെ പ്രാർത്ഥനയും കൂടിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് ആകുന്നത്. ഒരു കാര്യം ഒന്നല്ല രണ്ട് കാര്യങ്ങളിൽ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. പത്രോസ് ദ ഫുള്ളർ അല്ലെങ്കിൽ പീറ്റർ ദ ഫുള്ളർ എന്ന് പറഞ്ഞ പാത്രിക്കീസ് നമ്മുടെ സഭയുടെ ആരാധനയിൽ ചേർത്ത ഒരു സംഗതിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ത്രിശുദ്ധ കീർത്തനം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്നുള്ള ഭാഗം അതിൽ ചേർത്തത് പീറ്റർ ദ ഫുള്ളർ ആണ്. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണ ആരാധനയിൽ ചേർത്തതും കുർബാനയിലും മറ്റാരാധനകളിലും എല്ലാം ചേർത്തതും പീറ്റർ ദ ഫുള്ളർ ആണ്. സർവ സഭാംഗങ്ങളും പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയിൽ ഒരുമിച്ച് കൂടി ദൈവത്തിന് അണയ്ക്കുന്ന സ്തോത്രബലിയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണം ആരാധനയിൽ ചേർത്തിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ദൈവവിശ്വസ്തൻ പറയുന്നുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഇനി പറയാൻ പോകുന്ന കാര്യം പലർക്കും ചിലപ്പോൾ കേൾക്കാൻ അല്പം സങ്കടമുള്ള ഒരു ഭാഗമായിരിക്കും, എന്നാലും അത് സഭയുടെ വിശ്വാസത്തിന്റെ ആഴമേറിയ ഒരു സംഗതിയാണെന്നുള്ളത് കൊണ്ട് അതും ഇക്കൂടെ തന്നെ പറയണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരാൾ മരിക്കുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന വിശ്വാസികൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം അദ്ദേഹത്തെ യാത്ര അയക്കുവാൻ എന്ന് സഭ പ്രത്യേകം പറയുന്നുണ്ട്. ഒരാള് മരിക്കുന്ന കിടക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചുകൂടി പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടും കൂടി അദ്ദേഹത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം യാത്ര അയക്കുവാൻ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വിശ്വാസ പ്രമാണം കേട്ട് മാമോദീസ അതായത് സഭയിലേക്ക് ജനിക്കുമ്പോൾ വിശ്വാസ പ്രമാണം കേട്ട് സഭയിലേക്ക് ചേരുകയും ഈ സഭയിൽ നിന്നും സ്വർഗീയ ആദ്യജാതന്മാരുടെ സഭയിലേക്ക് പ്രകാശത്തിന്റെ മക്കളുടെ സഭയിലേക്ക് ആകുമ്പോൾ അവിടെയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം പോകാനെന്നും സഭയുടെ പാരമ്പര്യം പറയുന്നു എന്നുള്ളതാണ് ഇത് ഈ ഇതിന്റെ അർത്ഥം. വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്താണ് ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ ചെമ്മാശം ധൂവുകുറ്റി വീശി പടിഞ്ഞാറേക്ക് വരുന്നത്. ഈ സമയത്ത് പടിഞ്ഞാറേക്ക് ധൂവുകുറ്റി കൊണ്ട് വീശി ചെമ്മാശം വരുന്നത് രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, അവിശ്വാസികളായ ആളുകൾ മമ്മൂദീസ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവര് സഭയുടെ ആരാധന അവസാനിപ്പിച്ച് അന്നേരം തിരിച്ചു വീട്ടിൽ പോകണം അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തിറങ്ങണം എന്നുള്ളതാണ് അതിന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിശ്വാസികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ ധൂപം അർപ്പിക്കുന്ന ചെമ്മാശൻ മെറ്റഫിസിക്കലായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് വന്ന് ത്രോണോസിലേക്ക് സമർപ്പിക്കുന്നു. ഇനിയുള്ള പ്രാർത്ഥനകൾ മുഴുവനും ത്രോണോസിലേക്ക് വിശ്വാസികളുടെ പ്രാർത്ഥനകളായിട്ട് വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് പടിഞ്ഞാറേക്ക് തൂക്കിട്ടിങ് വീശിക്കൊണ്ട് സമാസം വരുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യാത്രയിൽ പറയുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം, ഷമാസിൻ തൂക്കിട്ടിങ് വീശി പടിഞ്ഞാറേക്ക് വരുമ്പോൾ അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ എല്ലാവരും പോകണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് അവിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മറ്റു സഭക്കാർ ആരെങ്കിലും അവിടെ വന്നിരിപ്പുണ്ടെങ്കിൽ അവരാരും ഇറങ്ങി പോകണമെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയാറില്ല. അങ്ങനെ പറയുന്നത് ഇന്നത്തെ ഒരു ധാർമ്മികതയ്ക്ക് ശരിയല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്ക് അങ്ങനെ പറയാത്തത്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സഭയുടെ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ വിശുദ്ധ കുർബാന പക്ഷെ കൊടുക്കാറില്ല. അന്യസഭയിലേക്ക് പോയ ഒരാൾക്കോ അന്യസഭയിൽ നിന്നും വന്നിരിക്കുന്ന ഒരാള് മാമദീസ ബസ് മൂറോൻ ഇത് രണ്ടും സ്വീകരിക്കാത്ത ഒരാൾക്ക് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കാറും ഇല്ല. അതിന്റെ കാരണവും ഇത് തന്നെയാണെന്ന് എല്ലാവരും ഓർക്കണം. ഇത് കഴിഞ്ഞാല് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് വട്ടക്കാരൻ പടിഞ്ഞാറ് വന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്ന് സമാധാനം ചോദിക്കുന്നു, ജനങ്ങളോട് സമാധാനം ചോദിച്ച് അതിനുശേഷം വട്ടക്കാരൻ കൈകൾ കഴുകും. ആ കൈകൾ കഴുകുന്നത് പരിശുദ്ധ രഹസ്യങ്ങളെ വിശുദ്ധ രഹസ്യങ്ങളെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ തന്നെ ആത്മീയമായി വീണ്ടും ഒരുക്കുന്നതിന്റെ അടയാളമായിട്ടാണ്. ഈ കൈ കഴുകുന്നതിനെ മറ്റൊരു കോണ്ടെക്സിൽ കൂടെ നമുക്ക് ചേർത്ത് ചിന്തിക്കാമെന്ന് ബഹുമാനപ്പെട്ട വിവരത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് കർത്താവ് തന്റെ അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകി അങ്ങനെ താഴ്മയുടെ ആത്മാവിൽ അന്ത്യ അത്താഴത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ യഹൂദന്മാരുടെ കർത്താവ് കാല് കഴുകിയെന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ മധ്യത്തിൽ ആ കാലത്ത് കൈകൾ കഴുകുന്ന ഒരു 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 ചടങ്ങുണ്ടായിരുന്നു. അതായത് മതപരമായ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകി ആ കൈകൾ കഴുകുന്നതിനെ ആത്മീയമായ വിശുദ്ധിയായിട്ട് ആത്മീയമായ വിശുദ്ധി ആകുന്നതിന്റെ അടയാളമായിട്ടും കൂടി എടുത്തിരുന്നു. അതുകൊണ്ട് പത്രോസ് എന്റെ കാലുകൾ കഴുകരുത് എന്ന് പറയുന്നു പറഞ്ഞത് എന്റെ കാലുകൾ കഴുകരുത്, നീ എന്നെക്കാളും വലിയവനാകുന്നു എന്റെ കാലുകൾ കഴുകരുത്. അവസാനം നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കൈകളും എന്റെ മുഖവും കൂടെ കഴുകണമേ എന്ന് പത്രോസ് പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് അതാ. അപ്പോ കർത്താവ് പറഞ്ഞ് കുളിച്ചിരിക്കുന്നതിന് വേറെ വേറെ ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ വേണം അവിടെ അച്ഛൻ കൈ കഴുകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ കൈ കഴുകി എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അടുത്തത് നടക്കുന്നത്. അങ്ങനെ മുട്ടുകുത്തി ത്രോണോസിന്റെ ചിത്തോലയില് കുരിശു വരച്ച് കുർബാനയ്ക്ക് പേര് തന്നിട്ടുള്ള എല്ലാവരുടെയും പേരില് ആ സമയത്ത് പട്ടക്കാരൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റ് ദർഗയിലേക്ക് പ്രവേശിക്കും. ദർഗ എന്ന വാക്കിന്റെ അർത്ഥം പടി എന്നാണ്. അതായത് ഒരു പട്ടക്കാരന്റെ പടിയിലേക്ക്, പട്ടക്കാരന്റെ ക്ലാസിലേക്ക്, പട്ടക്കാരന്റെ അവകാശമായിരിക്കുന്ന ഉയർന്ന പടിയിലേക്ക് പട്ടക്കാരൻ കാല് ചവിട്ടി പ്രവേശിക്കുന്നു. ആ കാല് ചവിട്ടി പ്രവേശിക്കുന്ന പട്ടക്കാരൻ അവിടെ നിന്ന് ചൊല്ലുന്ന ആദ്യത്തെ പ്രാർത്ഥന സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ദൈവമേ നിന്റെ സമാധാനം ഈ ഈ സഭയോട് ചേർന്നുണ്ടായിരിക്കും. കർത്താവെ നിന്റെ സമാധാനവും നിരപ്പും ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥന, ഓരോ തക്തായിൽ നിന്നും ഇതേ അർത്ഥത്തിൽ തന്നെ വരുന്ന പല പ്രാർത്ഥനകൾ ഉണ്ട്. കർത്താവ് ഈ സമയത്ത് സ്നേഹവും ഐക്യമത്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുന്നു. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അച്ഛൻ ത്രോണോസിന്റെ വലതുവശത്ത് മുഴുത്തും അത് കഴിയുമ്പോൾ ശുശ്രൂഷക്കാരൻ താൻ സർവ്വജനങ്ങളുടെയും കയ്യിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കൂടെ കൊണ്ടുവന്ന് ത്രോണോസിലേക്ക് സമർപ്പിച്ച് ത്രോണോസ് മുട്ടുന്നു. അതിനുശേഷം പട്ടക്കാരൻ ഈ തൂക്കുറ്റിയുടെ ചങ്ങലകൾ കയ്യിൽ പിടിച്ച് മുത്തി ആ കൈകൊണ്ട് തന്നെ ചങ്ങല പിടിച്ചുകൊണ്ട് ശുശ്രൂഷക്കാരനെ മുത്തിച്ച് അതിനുശേഷം ശുശ്രൂഷക്കാരൻ അച്ഛന്റെ ഇടത്തുവശത്ത് വന്ന് അവിടെയും ത്രോണോസില് മുത്തി ജനത്തിന് സമാധാനം കൊടുത്തു. സമാധാനം കൊടുത്തതിന് ശേഷം അച്ഛൻ ഒരു പ്രാർത്ഥന ചൊല്ലും. പ്രാർത്ഥന ചൊല്ലിയിട്ട് കാസായും പീലാസായും മൂടിയിരിക്കുന്ന ശോശപ്പ എടുത്ത് ഉയർത്തി ആഘോഷിക്കും. ഈ ശോശപ്പ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ശോശപ്പ എന്ന് പറയുന്നത് ഒരു വെളുത്ത തുണിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ വെളുത്ത തുണി എന്ന് പറയുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ അതിഗംഭീരമായിരുന്ന വെളുത്ത പ്രകാശത്തോടുകൂടിയ വസ്ത്രത്തോട് സമാനമാണെന്നും കൃപാസനത്തിന് മുകളിൽ ഉണ്ടായിരുന്ന കെരൂബുകളുടെ കെരൂബുകളിൽ നിന്നും പുറത്ത് വമിച്ചുകൊണ്ടിരുന്ന ഷെക്കീന എന്ന് വിളിക്കുന്ന വലിയ പ്രകാശമായിരുന്നു എന്നും പരിശുദ്ധ സഭയുടെ വിശുദ്ധിയുടെ അടയാളമായിരിക്കുന്ന വെണ്മയാണ് എന്നും ഒക്കെ പല വ്യാഖ്യാനങ്ങളും ശോശപ്പായെ കുറിച്ച് ഉണ്ട്. ഈ ശോശപ്പായിട്ട് ഉയർത്തി ആഘോഷിക്കുമ്പോൾ സ്വർഗീയ രഹസ്യങ്ങൾ ഭൂമിയിൽ വിശുദ്ധ കുർബാനയിലൂടെ ആഘോഷിക്കപ്പെടുന്നു എന്നാണ് അർത്ഥമെന്നും ബഹുമാനപ്പെട്ട വിവരസിജൻ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗീയ രഹസ്യങ്ങളുടെ ഭൗമികമായ ആവിഷ്കാരമാകുന്നു വിശുദ്ധ കുർബാന എന്ന് ഇതുമൂലം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ നേരിൽ പിതാവാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മസിഹാതമ്പരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് അച്ഛൻ പറയുക. ആ പറയുന്ന സമയത്ത് വിശ്വസിക്കുന്ന ഓരോ ജനങ്ങളും അവരുടെ ഹൃദയവും മനസ്സും വിചാരവും ബോധവും ചിന്തയും സാർവവും അവരുടെ പരിപൂർണ വ്യാപാരങ്ങളും ഭൂമിയിൽ നിന്നും ഉയർത്തി സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉന്നതങ്ങളിൽ മസിഹാതമ്പരായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഉയർത്തുന്നതിനെ ഹൃദയോന്നമനം അഥവാ ഹൃദയോന്നമനം എന്ന് പ്രത്യേകമായിട്ട് പറയാം. സുറുസും കോർഡ എന്ന് ലാറ്റിൻ ഭാഷയിൽ പറയും ഹൃദയോന്നമനം. സഭ മുഴുവനും ഈ സമയത്ത് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സ്തോത്രത്തിന്റെ അർപ്പണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ സമയത്ത്. അതുപോലെ തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദേവനുബ്രാൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥന യെശയ്യാ പ്രവചനം 6:3 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഈ പ്രാർത്ഥന പക്ഷെ വളരെ വളരെ പഴയ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ ഹൃദയോന്നമനം അഥവാ സുറുസും കോഴ ലിഫ്റ്റിംഗ് അപ്പ് ദി ഹാർട്ട് എന്ന് പറയുന്ന ഈ ഭാഗം ഇത് വളരെ വളരെ പഴയ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ശോശപ്പ ആഘോഷിച്ചതിന് ശേഷം കർത്താവിന്റെ അന്തി അത്താഴ സമയത്ത് കർത്താവ് കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശുദ്ധീകരിച്ച് മുറിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നു. ഇതിനെ സ്ഥാപന വചനം എന്നാണ് വിളിക്കുന്നത്. 4 verbs അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കർത്താവ് അപ്പം അല്ലെങ്കിൽ വീഞ്ഞ് എടുത്തു, 2 വാഴ്ത്തി, 3 നുറുക്കി, 4 വാഴ്ത്തി ശുദ്ധീകരിച്ചു നുറുക്കി. അങ്ങനെ 4 verbs. ഈ 4 verbs ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 verbs ഇല്ലാതെ സ്ഥാപന വചനം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഈ സ്ഥാപന വചനം അത് രക്തമെടുക്കുമ്പോൾ കർത്താവ് തന്റെ തിരുരക്തം എടുത്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. അവിടെ വരുമ്പോഴത്തേന് 3 verbs ഉള്ളൂ. വാഴ്ത്തി ശുദ്ധീകരിച്ചു, എടുത്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ചു. പിന്നെയുള്ളത് കൊടുത്തു എന്ന് പറയുന്ന വെർബ്. ഈ 4th verb കൂടെ ചേർത്ത് അങ്ങനെ 4 verbs അവിടെ. ഇങ്ങനെ 4 verbs ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. എന്നിട്ട് ശേഷം പറയുന്നത് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്നാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ ശരീരം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ രക്തം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എന്റെ ശരീരമായിട്ട് എടുക്കാം, വേണ്ടെങ്കിൽ എന്റെ ശരീരമായിട്ട് എടുക്കണ്ട എന്നല്ല പറയുന്നത്. ഇത് എന്റെ ശരീരമാകുന്നു, പോയിന്റ് ബ്ലാങ്ക്. അവിടെ പിന്നെ കൂടി ചർച്ചകൾ ഒന്നുമില്ല. There is no further discussion. This is my body. That is what Jesus said. Therefore, when we celebrate Holy Qurbana today, then it is the teaching of the church that this is the body of Christ. This is the body of Christ. This is the blood of Christ. ഈ ബോഡിയ ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആണ് വിശ്വാസികൾ സ്വീകരിക്കുന്നത്. ഇനി അടുത്തുന്ന കാര്യത്തിനെ അനമ്നീസിസ്, അനമ്നീസിസ്, അതായത് കർത്താവിന്റെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നാം അനുസ്മരിക്കുന്നു. അനുസ്മരിക്കുന്നു എന്നുള്ള വാക്കുകൊണ്ട് ദയവായിട്ട് ചിന്തിക്കരുത് വെറും ഓർമ്മ മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് ഇന്നത്തെ ലോകത്ത് ഈ കർത്താവിന്റെ ആ തിരുവത്താഴത്തെ റീആക്ച്വലൈസേഷൻ നടക്കുകയാണ്. റീആക്ച്വലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ആദ്യം കർത്താവ് ചൊല്ലിയ കുർബാന എന്താണോ അത് തന്നെയാണ് ഇവിടെ വീണ്ടും നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്തുകൊള്ളുകയും എന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ റീഎനാക്ടിങ് റീആക്ച്വലൈസേഷൻ നിങ്ങൾ ചെയ്യണം. അതാണ് കർത്താവ് പറയുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 22:16 കോരിന്ത്യർ എഴുതിയ പരിശുദ്ധ പൗലോസിന് കോരിന്ത്യർ എഴുതിയ 1 ലേഖനം 11:24-25 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളെല്ലാം കൂടെ പറയുന്നത് നാസാ നിൻമുറിഞ്ഞി ഓർത്തെങ്കൽ എന്നുള്ള പാട്ട് ചൊല്ലുന്നു. അല്ലെങ്കിൽ കർത്താവെ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ 2th എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഈ മരണവും ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും അത് അതിന്റെ ആക്ച്വൽ ഇവന്റ് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ വീണ്ടും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അത് ഓരോ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും നമ്മൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇത് ഈ പ്രത്യേക സംഭവം നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മിക്കുക. അതായത് കർത്താവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങൾ മുഴുവനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇതിനുശേഷം ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്, എപ്പിക്ലീസിസ് എന്ന് വിളിക്കും, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, എപ്പിക്ലീസിസ്, അതായത് ഇൻവോക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഈ ഇൻവോക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭകളുടെ ആരാധനകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, കത്തോലിക് സഭയുടെ ആരാധനകൾക്കോ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ആരാധനകൾക്കോ ഇല്ലാത്തൊരു സംഗതി. കത്തോലിക്ക സഭയുടെ ചിന്തയിൽ ഈ സ്ഥാപന വചനം ഉണ്ടെങ്കിൽ, അതായത് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ, കർത്താവ് തന്റെ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരുരക്തം എടുത്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുർബാന പൂർത്തീകരിച്ചു എന്നാണ് കത്തോലിക്ക സഭയിൽ ഒക്കെ പറയുന്നത്. എന്നാൽ ഓർത്തഡോക്സ് സഭകൾ പറയുന്നത് അതല്ല, നേരെ മറിച്ച് അവിടെ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനോട് കൂടെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനത്തിന് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാന പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് ഓർത്തഡോക്സ് സഭകൾ പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ സമയത്താണ് ചെമ്മാസിന് ഉറച്ചു പറയുന്നത്, അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഈ കർത്താവ് ഈ എന്റെ സഹോദരൻ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു, നാഴിക എത്ര ഭയങ്കരവും എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു, നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് എന്ന് നമ്മളോട് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് മണിയടിക്കണമെന്നും ഒക്കെ നമ്മുടെ സഭ പ്രത്യേകം പറയുന്നുണ്ട്. അതിനുശേഷമാണ് പട്ടക്കാരൻ നെഞ്ചത്തടിച്ചുകൊണ്ട് കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്ത് ഞങ്ങളുടെ മേലും വയ്ക്കപ്പെട്ടിരിക്കുന്ന കുർബാനിന്റെ പരിശുദ്ധരൂഹായി അയക്കണമേ എന്നുള്ള രഹസ്യ പ്രാർത്ഥന എന്നൊരു ചൊല്ലുന്നു. കർത്താവ് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ മേലും വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന മേലും നിന്റെ പരിശുദ്ധ റൂഹായി അയച്ചു തരണമേ എന്നുള്ള രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ചേർന്ന് പറയാനുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ആരാധന എന്ന് പറയുന്നത് ഇത് അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുശരീരമായി രൂപാന്തരപ്പെടുന്നു അല്ലെങ്കിൽ തിരുരക്തമായി രൂപാന്തരപ്പെടുന്നു എന്നല്ല പറയുന്നത്. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തമായിട്ട് ഈ അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെട്ടു എന്നല്ല പറയുന്നത്, പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നല്ല പറയുന്നത്. വി ഡു നോട്ട് സ്പീക്ക് about any transubstantiation. We do not say that this is for those who believe this is the body of Christ, this is the blood of Christ, and that is any consubstantiation. This is the end of our suffering. Our suffering is this becomes the body of Christ. That is the same as the body of Christ. That is the same as the body of Christ. But that is the same as the body of Christ. That is the same as the body of Christ. That is the same as the body of Christ. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായിട്ട് ഇത് തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും, പ്രത്യേകമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ എപ്പിക്ലീസിന്റെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്, എപ്പിക്ലീസിസ് നടക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മ ആഹ്വാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്, ആവാസത്തിന് വേണ്ടി പരിശുദ്ധാത്മ ആവാസത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം ചൊല്ലുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ അപ്പത്തിന്റെ മേലും വീഞ്ഞിന്റെ മേലും മാത്രമല്ല വരുന്നത്, അവിടെ സംബന്ധിക്കുന്ന സർവ വിശ്വാസികളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നയാൾ പരിശുദ്ധാത്മാവെന്ന അഗ്നിയെയും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിശുദ്ധിയെയും രുചിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധനായ അത്രയും പറയുന്നുണ്ട്. ഇനി അതിനുശേഷം കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ എന്ന് പട്ടക്കാരൻ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഭാഗം, അതിനുശേഷം വീണ്ടും പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഈ അപ്പത്തെ തന്റെ പരിശുദ്ധ ശരീരമായി ആക്കി തീർക്കുമാറാകണമേ, പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഈ കാസായെ തന്റെ പരിശുദ്ധ രക്തമായി ആക്കി തീർക്കുമാറാകണമേ എന്ന് പട്ടക്കാരൻ വീണ്ടും ദൈവസന്നിധിയിലെ താഴ്മയോടുകൂടി അപേക്ഷിച്ച് കൈ ആവർത്തിപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ഇതിനുശേഷം തൂപ്പുതേനുകൾ വരുന്നു. തൂപ്പുതേനെന്നുള്ളതിനെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന പ്രാർത്ഥനയാണ് ഖണ്ഡിപ്പിന്റെ പ്രാർത്ഥന, ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ സമയത്താണ് തിരുശീല ഇടുന്നത്. ഈ തിരുശീല ഇടുന്ന സമയത്ത് കർത്താവിന്റെ മരണ സമയത്ത് 3 മണിക്കൂർ നേരം ഇരുട്ടുണ്ടായി എന്നുള്ളത് കൊണ്ട് കർത്താവ് എങ്ങനെ മരിച്ചു, എങ്ങനെ അവിടെ അവിടെ കർത്താവ് ഈ ലോക ജീവിതത്തിൽ മറ്റു ജീവിതത്തിലേക്ക് അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർതിരിഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടും കൂടെ കൂടിയാണ് അവിടെ ഈ തിരുശീല അടയ്ക്കുന്നത്. തിരുശീല അടച്ചതിനു ശേഷം അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കർത്താവ് മാളികയിൽ രഹസ്യമായിട്ട് തന്റെ അന്ത്യ അത്താഴം നടത്തി. അതുകൊണ്ട് അതും രഹസ്യവും അല്ലെങ്കിൽ മർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് കൊണ്ട് കൂടെ കൂടിയാണ് തിരുശീല അടയ്ക്കുന്നത്. പെസഹായിക്ക് കുഞ്ഞാടിനെ അറുത്തും ആ അറുത്ത ആ ശുശ്രൂഷയ്ക്ക് ഈ തിരുശീല ഇട്ടുകൊണ്ട് കർത്താവിന്റെ തിരുശീല രക്തങ്ങൾ മുറിച്ച് യോജിപ്പിക്കുന്നതിനെ നമുക്ക് താരതമ്യപ്പെടുത്തി ചിന്തിക്കുകയും ചെയ്യാം. അച്ഛൻ ഈ സമയത്ത് രഹസ്യത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനകളാണ്. യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യത്തിൽ ഇത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആ ഒരു ആക്ലമേഷനും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അതിനുശേഷം ചില ലുത്തീനിയ പ്രാർത്ഥനകൾ ഉണ്ട്. ലുത്തീനിയ എന്നുള്ള പ്രാർത്ഥന, ലുത്തീനിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലിറ്റിനി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. നായകൻ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് അതിന് പ്രതിവാക്യമായിട്ട് പറയുന്നു. ഇതിനെയാണ് ലുത്തീനിയ എന്ന് പറയുന്നത്. അങ്ങനത്തെ ലുത്തീനിയകൾ ഉണ്ട്. അത് ചൊല്ലാം, ചൊല്ലാതിരിക്കാം, സമയം അനുസരിച്ച് ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ ചെയ്യാം. ഇതിനുശേഷം തിരുശീല തുറക്കുകയും തിരുശീല തുറന്നതിന് ശേഷം പല പ്രാർത്ഥനകളും ചൊല്ലിയിട്ട് അടുത്ത പ്രധാനപ്പെട്ട സംഗതിയാണ്, തിരുശീല തുറന്നതിന് ശേഷം ആദ്യം പ്രധാനമായിട്ട് ചൊല്ലുന്ന സംഗതിയാണ് കർത്തൃ പ്രാർത്ഥന, യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന, പ്രെയർ ഓഫ് ദി പ്രെയർ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദൈവമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞു ആ പ്രാർത്ഥന ചൊല്ലണം. ആ പ്രാർത്ഥന കർത്താവ് പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അർഹതയുള്ള ആളുകൾ ചൊല്ലുന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ആര് ആ പ്രാർത്ഥന ചൊല്ലുന്നു, അവർ ദൈവമക്കളാകുന്നു. അങ്ങനെ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് എന്നുള്ളത് കൊണ്ട് വിശ്വാസികൾ ആ പ്രാർത്ഥന ചൊല്ലുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുശരീര രക്തങ്ങൾ ഉയർത്തി ആഘോഷിക്കുന്നു. പിതൃസന്നിധിയിൽ സ്വയം ബലിയായിട്ട് കർത്താവ് അവിടെ ആയിത്തീരുന്നത് നാം ദർശിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഓരോ വിശ്വാസിയും ഇവിടെ കാഴ്ചയായിട്ട് അണയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഈ ഭാവം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈച്ച് വൺ ഓഫ് അസ് വെൻ വി ആർ ബീങ് എലിവേറ്റഡ് ടു ടുവേർഡ്സ് ദ ഫാദർ ഈസ് നോട്ട് എലോൺ. Along with the Father, there is Son. Along with the Son, there is Holy Spirit. Without Father, there is no Son and Holy Spirit. Without Son, there is no Father and Holy Spirit. Without Holy Spirit, there is no Father or Son. So, in that very mystical fashion, in the depth of mystery, we are to understand that each one of us is elevated towards the Holy Trinity. And therefore, the Father, the Son, and the Holy Spirit are with us. That is how we understand this part. അതിനുശേഷം ധൂപ പ്രാർത്ഥനകൾ ഉണ്ട്. ധൂപ പ്രാർത്ഥനകളെ കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പറയും. ദെൻ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണവും കൃതജ്ഞത പ്രകടനവും. തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനെ. അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്തുനിന്ന് വളരെ എവിടുണ്ടായിരിക്കും ഈ തിരുശരീര രക്തങ്ങൾ? ആദ്യം മദ്വായിലുള്ളവർ സ്വീകരിക്കുന്നു, ജനങ്ങൾ സ്വീകരിക്കുന്നു. അതായത് യേശു ക്രിസ്തു എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുന്നു എന്ന് ഓരോ വ്യക്തിയും ധൈര്യപൂർവ്വം അനുഭവത്തോടുകൂടി പറയുന്നതിനാണ് വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം കർത്താവിന്റെ തിരുമുമ്പാകെ ഇത് നമുക്ക് തന്ന കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് കൃതജ്ഞതാ പ്രാർത്ഥനയും അതിന്റെ അവസാനം ശൈലൻ ബശ്ലോമോ എന്ന് ചൊല്ലി സമാധാനത്തോടുകൂടി നിങ്ങൾ പോകുക എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾക്കുള്ള വിശുദ്ധ കുർബാന നൽകിയതിനു ശേഷം തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന് ദൈവം നമ്മളോട് കരുണ ചെയ്തു എന്നുള്ളതാണ് ഈ കൃതജ്ഞ പ്രാർത്ഥനയുടെ കോണ്ടെക്സ്റ്റ് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചു പോവുകയുടെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ആയിട്ട് ഈ അപ്പവും വീഞ്ഞും തീരുന്നത് എപ്പോഴാണ്? പല ആളുകളും ചിന്തിക്കും പരിശുദ്ധാത്മാഹ്വാനം നടത്തുമ്പോഴാണ് കർത്താവ് തിരുച്ചരിക്കങ്ങളായിട്ട് തീരും. ചിലർ ചിന്തിക്കും ഇത് സ്ഥാപന വചനങ്ങൾ, അതായത് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കർത്താവ് ഈ തിരുക്കരങ്ങളിൽ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തു എന്ന് പറയുമ്പോഴാണ് ഇത് തിരുച്ചരിക്കങ്ങളായിട്ട് തീരുന്നത് എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കും. അങ്ങനെയല്ല, ഒത്തരവ് സഭ പറയുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങുന്നത് മുതൽ ഈ എലിവേഷൻ, അതായത് പിതാവ് നമ്മോടുകൂടെ, പുത്രൻ നമ്മോടുകൂടെ, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ എന്ന് പറയുന്ന ആ ഭാഗം തീരുന്നത് വരെയും ഉള്ള അത് ഒരൊറ്റ സെഗ്മെന്റ് ആയിട്ടായിരിക്കുന്നത്. ആ ഒരു സെഗ്മെന്റിന്റെ തുടക്കത്തിൽ ഇത് അപ്പവും മീനും, അവസാനിക്കുമ്പോൾ തിരിച്ചെടുക്കണം. അത് എപ്പോഴാ, അതിന്റെ ഇടയ്ക്ക് എപ്പോഴാ ഇതായി തീരുന്നത് നമുക്ക് പറയാൻ അറിയാൻ പാടില്ല. നമുക്ക് അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശവും ഇല്ല. സോ അതൊരു പ്രത്യേക പ്രധാനപ്പെട്ട കാരണമാണെന്ന്, സംഗതിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് ഈ സമയത്ത് ചേർത്ത് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി തൂപ്പുതേൻ എന്നുള്ള വാക്ക് നാലാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കും. തൂപ്പുതേൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്ന. ആറ് പ്രാർത്ഥനകൾ ശുശ്രൂഷിച്ചാരംഭിച്ചത് ഈ ആറ് പ്രാർത്ഥനകളുടെയും തുടക്കം സുറിയാനിയിലാണെങ്കിൽ തൂപ്പുതേൻ എന്നും പറഞ്ഞു. തൂപ്പുതേൻ എന്ന് പറഞ്ഞാൽ എന്നാൽ വീണ്ടും. ഇതിനെ ഡിപ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. ഡിപ്റ്റിക്സ്, ഡിപ്റ്റിക്സ്, ഡിപ്റ്റിക് എന്ന വാക്കിന്റെ അർത്ഥം നടുവേ മടക്കാവുന്ന എഴുത്തുപലക എന്നാണ്. അതായത് നടുക്കൊരു വിജാഗിരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാവുന്ന എഴുത്തുപലക എന്നാണ്. ഈ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന പ്രാർത്ഥനകൾ അങ്ങനെ പേര് വരാൻ കാരണം ആദിമ സഭയിൽ പരിശുദ്ധന്മാരുടെ പേരുകൾ ഈ എഴുത്തുപലകയിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് ഇപ്പൊ കുർബാന മധ്യയിൽ ഇവരുടെ പേരുകൾ ഈ എഴുത്തുപലക തുറന്നു വെച്ചിട്ട് അതിനകത്തും നോക്കി വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇതിന് ഡിപ്റ്റിക് എന്ന പേര് വന്നത്. ആറ് തുപുതേനുകളാ ഉള്ളത്. ആറ് തുപുതേനുകൾ ആദ്യത്തെ മൂന്നെണ്ണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവസാനത്തെ മൂന്നെണ്ണം വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ആദ്യത്തെ മൂന്ന് തുപുതേനുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ തുപുതേൻ ജീവിച്ചിരിക്കുന്ന സകല ആത്മീയ പിതാക്കന്മാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ തുപുതേൻ ജീവിച്ചിരിക്കുന്ന സകല വിശ്വാസികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. മൂന്നാമത്തെ തുപുതേൻ ജീവിച്ചിരിക്കുന്ന സകല ഭരണകർത്താക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവിടെ ഒരു കാര്യത്തിൽ പരിശുദ്ധ സഭയുടെ ചിന്ത പതിയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ആശയം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ തുകതിനെ ഇന്ന് നമ്മുടെ സഭ ഓർക്കുന്നത് പരിശുദ്ധ ബാവാതിരി മേനിയും തുനഹദോസിലെ അംഗങ്ങളായിരിക്കുന്ന മെത്രാപ്പോലിത്തായും മെത്രാപ്പോലിത്തന്മാരെയും ഇടവക മെത്രാപ്പോലിത്തായും അല്ലെങ്കിൽ സന്നിഹിതനായിരിക്കുന്ന മെത്രാപ്പോലിത്തായും മാത്രമാണ്. അതിന്റെ കൂടെ തന്നെ അന്ത്യോക്കിയുടെ പാത്രികീസ് ആയിരിക്കുന്ന ഇഗ്നാസിയോസിനെയും എരിസലേമിന്റെ പാത്രികീസ് ആയിരിക്കുന്ന മാർ ഗ്രിഗോറിയോസിനെയും ഓർക്കും. രണ്ടാമത്തെ തുപുതേനിൽ സകല വിശ്വാസികളായിരിക്കുന്നവരെയും ഓർക്കുന്നു. കുർബാനയ്ക്ക് പേരെഴുതിക്കൊണ്ട് തന്നിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്നവരെ ഒക്കെ ഓർക്കുന്നു. മൂന്നാമത്തെ തുപുതേനിൽ സകല ഭരണകർത്താക്കളെയും ഓർക്കുന്നു. എന്നാണ് ശുശ്രൂഷക്കാരൻ ഈ മൂന്നാം തുപുതേനിൽ വായിക്കുമ്പോൾ ഒരു വാക്ക് ഇടയ്ക്ക് ചേർക്കും. പട്ടക്കാരും വിശ്വാസികളായിരിക്കും, പട്ടക്കാരും എന്നും പറഞ്ഞൊരു വാക്ക് ആ മൂന്നാമത്തെ തുപുതേനിൽ കൊണ്ടുപോയി ചേർത്ത് വായിക്കുന്ന രീതിയായിപ്പോൾ ഉണ്ട്. സത്യത്തിൽ വൈദികരെ അവിടെ അല്ല ഓർക്കേണ്ടത്, വൈദികരെ ഓർക്കേണ്ടത് ഒന്നാം തുപുതേനിൽ തന്നെയാണ്. ഒന്നാം തുപുതേനിൽ നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത ഇപ്പം വന്ന് മേൽപ്പട്ടക്കാരെ മാത്രം അവിടെ ഓർക്കുന്ന ഒരു സംഗതിയിൽ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നു. അവിടെ സത്യത്തിൽ പട്ടക്കാരെയും ഓർക്കേണ്ടിയിരിക്കുന്ന ഭാഗമാണ്. അവരവരുടെ പള്ളിയിലെ അച്ഛനെ, അച്ഛന് വേണ്ടിയിട്ട് മധ്യസ്ഥത ഇടവകാംഗങ്ങൾ പ്രാർത്ഥിക്കുന്ന, രഹസ്യമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതല്ലാതെ അവരവരുടെ ഇടവകയിലെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഇന്ന് നമ്മുടെ സഭയിൽ ഇല്ല. അതിനെക്കുറിച്ച് പരിശുദ്ധ സഭയുടെ ചിന്ത ഉണ്ടാകേണ്ട സമയം ആയിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് ഒരു ആശയമുണ്ട്. അതും ഈ സമയത്ത് എല്ലാവരുടെയും ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായതിനു ശേഷം വേണം ഇങ്ങനെ സംഗതികളൊക്കെ വരാൻ. സ്ത്രീകളുടെ വോട്ടവകാശം സഭയിൽ വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു ഭാഗമാണെന്നുള്ളതുകൊണ്ട് ഒന്നാം തുപുതേനിൽ അവരവരുടെ ഇടവകയിലെ അച്ഛന് വേണ്ടിയിട്ടും സർവ്വ പട്ടക്കാർക്ക് വേണ്ടിയിട്ടും ജമാഅത്തുമാർക്ക് വേണ്ടിയിട്ടും, അതായത് സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നവരെയും കൂടെ ഓർക്കേണ്ടതല്ലേ എന്നുള്ള വലിയ ചോദ്യം ഇവിടെ ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക, അതിന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. അത് ഇനി നാലും അഞ്ചും ആറും തുപുതേനുകൾ, ഓ സോറി, ഒരു കാര്യം കൂടെ, ഈ മൂന്നാം തുപുതേൻ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സഭ എവിടെയൊക്കെ ആയിരിക്കുന്നു ആ സ്ഥലത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഓർക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ അമേരിക്കയിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ മൂന്നാം തുപുതേൻ ചൊല്ലുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റിനെയും അവരവരായിരിക്കുന്ന സ്റ്റേറ്റിന്റെ ഗവർണറെയും അവരവരായിരിക്കുന്ന കൗണ്ടിയുടെ നേതാക്കന്മാരെയും സിറ്റിയുടെ നേതാക്കന്മാരെയും ഒക്കെ നമ്മൾ ആ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ് നമ്മൾ ഓർക്കുന്നത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും അവരോടായിരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ഒക്കെ ആ സമയത്ത് ഓർക്കുന്നത്. അവരോടായിരിക്കുന്ന ജില്ലയുടെ കളക്ടറെ, അവരോടായിരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും മറ്റു പഞ്ചായത്തിന്റെ നേതാക്കന്മാരെയും ഭരണകർത്താക്കളെയും ഒക്കെ ഓർക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ സഭയിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ കേരളത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് വനകര സഭയിലെ എല്ലാ അംഗങ്ങളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുന്നതിനകത്ത് തെറ്റണമെന്ന് ഇനി ഇതില്ല. അദ്ദേഹത്തെ കാര്യം ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരെ, നമ്മൾ ചെയ്യാതെയാണ് പലപ്പോഴും അദ്ദേഹത്തെ കയറി വിമർശിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംഗതി നമ്മൾ ഓർക്കണം എന്നുള്ളത് ഈ സമയത്ത് നമ്മുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ആശയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നാലാം തുപതിന് പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ ഓർക്കുന്നു. പരിശുദ്ധന്മാരായിരിക്കുന്ന ശ്ലീഹന്മാരെ ഓർക്കുന്നു. സ്തേഫാനോസ് സഹതായെ ഓർക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായെയും അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർക്കുന്നു. അഞ്ചാം തുപതിനിൽ സഭയെ നയിച്ച വിശ്വാസികളായിരിക്കുന്ന സത്യവിശ്വാസം സഭയ്ക്ക് പറഞ്ഞത് പഠിപ്പിച്ചിട്ടുള്ള പിതാക്കന്മാരെ ഓർക്കുന്നു. ആറാം തുപതിനിൽ സകല വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഓർക്കുന്നു. ഈ ആറ് പ്രാർത്ഥനകൾ ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന സമയത്ത് പട്ടക്കാരൻ രഹസ്യത്തിൽ ആറ് പ്രാർത്ഥനകൾ വേറെ ചൊല്ലുന്നു. ഈ രഹസ്യ പട്ടക്കാരൻ ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയും ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന പരസ്യ പ്രാർത്ഥനയും സമാന്തരമായിട്ട് പോകുന്നു. ശുശ്രൂഷക്കാരന്റെ പരസ്യ പ്രാർത്ഥനയും പട്ടക്കാരന്റെ രഹസ്യ പ്രാർത്ഥനയും കഴിഞ്ഞാൽ പട്ടക്കാരൻ പരസ്യമായിട്ട് വേറെ ആറ് പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അങ്ങനെ ഓൾ ടുഗദർ തൂബുദേൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് 18 പ്രാർത്ഥനകൾ ആകെ ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനി അഞ്ചാം തൂബുദേനിലെ പിതാക്കന്മാരുടെ വിശദാംശങ്ങൾ അത് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് ഇനിയിപ്പോ ഞാൻ അത് വീണ്ടും ഒന്നുകൂടി എടുത്ത് പറയുന്നതിനകത്ത് വലിയ ഒരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട്, അത് വളരെ എവിഡന്റ് ആയിട്ട് അത് വായിക്കാവുന്ന കാര്യമാണെന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാം. ഇനി തൂപ്പ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. കുക്കിലിയോൻ എന്നുള്ള പ്രാർത്ഥന, കുക്കിലിയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സൈക്ലിക് എന്ന, അല്ലെങ്കിൽ ചക്രം എന്ന. കുക്കിലിയോൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രേയറാണ്. ഈ കുക്കിലിയോനില് നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, സങ്കീർത്തനത്തിന്റെ ഒരു വാക്യങ്ങൾ, രണ്ട് ചിലപ്പോ നാല് വാക്യം, ചിലപ്പോ രണ്ട് വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് ചൊല്ലുന്നു. അത് കഴിഞ്ഞാൽ എക്ബോ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥന, അതിനുശേഷം കോലോ എന്ന പേരിൽ രണ്ട് ചാൻസ് ആകുന്നു. ഇതിന്റെ അവസാനം ബോവുസോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥന. ഇത്രയും കാര്യങ്ങൾ ചേരുന്ന ഒരു സർക്കിൾ, ഒരു സൈക്കിളാണ് കുക്കിലിയോൻ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തന ഭാഗത്തിന് ശേഷം എക്ബോ എന്ന ഭാഗം ചൊല്ലുന്നു. എക്ബോ എന്ന വാക്കിന് പടി അല്ലെങ്കിൽ അവസാന ഭാഗം എന്നിങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അതിനുശേഷം ചൊല്ലുന്ന കോലോയുടെ പ്രഥമ പടി എന്ന അർത്ഥത്തിലും എക്ബോയെ നമുക്ക് എടുക്കാം. കോലോ എന്ന വാക്കിന് പാട്ട്, ഗീതം എന്നൊക്കെ അർത്ഥം. ബോവുസോ എന്ന വാക്കിന് അപേക്ഷ എന്നും അർത്ഥം. ഈ കുക്കിലിയോൻ ചൊല്ലിക്കഴിഞ്ഞാൽ, കുക്കിലിയോൻ ചൊല്ലുന്ന സമയത്ത് സങ്കീർത്തനം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങൾ എല്ലാവരും കൂടെ കുർബാന സംബന്ധിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ബാറക് മോർ എന്ന് പറയും. പട്ടക്കാരൻ അല്ലെങ്കിൽ വെളിപ്പട്ടക്കാരനെങ്കിൽ അദ്ദേഹം ശുഭഹോ ലാഭോ ലബ്രോവൽ റൂഹോ കാദീശോ എന്ന് പറയും. അതിന് മറുപടിയായിട്ട് ജനങ്ങൾ എല്ലാവരും പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ ഇന്നിപ്പോ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ദയവായിട്ട് നിങ്ങൾ എന്നോടൊന്ന് മറുപടി പറയാമോ? ശുഭഹോ ലാഭോ ലബ്രോവൽ റൂഹോ കാദീശോ എന്ന് പറയുമ്പോൾ മറുപടിയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? കുക്കിലിയോൻ ചൊല്ലുന്ന സമയത്ത് മറുപടിയായിട്ട് എന്താണ് പറയുന്നത്? ആർക്കെങ്കിലും അതിന്റെ ഉത്തരം ഒന്ന് പറയാമോ പ്ലീസ്?
വെരി
ഗുഡ്. 99 പേരും പറയുന്നത് അങ്ങനെയല്ല. 99 പേരും ശ്രീ അലക്സിനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്ന ഉത്തരം പറഞ്ഞതിന് 100-ൽ 99 പേരും പറയുന്നത് അങ്ങനെയല്ല. 199 പേരും പറയുന്നത് മെനോലം വാദാ മിനോലം എന്നാ പറയാം. അത് അങ്ങനെയല്ല. മെനോലം വാദാ മൊൽ ഓലം ഒൽമീൻ ആമീൻ. മെൻ എന്നുള്ള സുറിയനി വാക്കിന് ഫ്രം എന്ന അർത്ഥം. ഓലാം എന്നുള്ള വാക്കിന് ടൈം അല്ലെങ്കിൽ ഇറ്റേണിറ്റി എന്ന അർത്ഥം. മെൻ ഓലാം ആ നാമോ എന്ന വാക്കിന് അഞ്ചിൽ എന്നർത്ഥം. വരെ എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം അഞ്ചിൽ. ല ഓലാം എന്ന് പറഞ്ഞാൽ ടു ഇറ്റേണിറ്റി, അല്ലെങ്കിൽ ടു ദി ടൈം, ടു ഇറ്റേണിറ്റി എന്നർത്ഥം. ഫ്രം ഇറ്റേണിറ്റി ടു ദി ഇറ്റേണിറ്റി, ഫ്രം നൗ ഓൺ ഫോർ എവർ ആൻഡ് എവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് ഓലാം അദാമോ ല ഓലാം ഒൽ മീൻ ആമീൻ എന്നാണ് അവിടെ ചൊല്ലേണ്ടത്. ഇത് ഈ കോണ്ടെക്സ്റ്റില് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെനോലം വദാമോ ലോലം ഒൽമീൻ അമീൻ എന്നിങ്ങനെ അത് പറയണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. അതിനുശേഷം നമ്മൾ എക്ബോ ചൊല്ലും. എക്ബോ ചൊല്ലിക്കഴിഞ്ഞാൽ സൗമേൻ കാലോസ് കുറിയലായിസോൺ എന്ന് പറയാം. സൗമേൻ കാലോസ് കുറിയലായിസോൺ എന്നുള്ള വാക്കിന് അത് രണ്ട് വാക്കുകളാണ്. സൗമേൻ കാലോസ് എന്ന് പറഞ്ഞാൽ നാം നന്നായിട്ട് നിൽക്കണം എന്നതിന്റെ അർത്ഥം. ശ്രദ്ധിച്ച് നിൽക്കണം, ശ്രദ്ധയോടുകൂടി നിൽക്കണം. കുറിയലായിസോൺ എന്നുള്ളതിന് കർത്താവെ ഞങ്ങളോട് കരട് ചെയ്യണമേ എന്ന് അർത്ഥം. ഈ ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് ഒരു കൊച്ചു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മള് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയും എല്ലാം ശ്രദ്ധിച്ചു പഠിക്കണം എന്ന് പറയും. ശ്രദ്ധിച്ചു പഠിക്കണം, അല്ലെങ്കിൽ മോളെ ശ്രദ്ധിച്ചു പഠിക്കണം, മോനെ ശ്രദ്ധിച്ചു പഠിക്കണം എന്ന് പറയും. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറില്ല, നമ്മൾ നമ്മളോട് തന്നെയും പറയാറില്ല, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ വേണം. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ സഭ ഓരോ പ്രാവശ്യവും സൗമൻ കാലോസ് എന്ന് ശുമാശൻ വിളിച്ചു പറയുമ്പോൾ, ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നതാണ് എന്ന് നമ്മുടെ മനസ്സിൽ വരണം എന്ന് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞ് കോന്ന ചൊല്ലിക്കഴിഞ്ഞാൽ നൊറിയോറായ മേലായിരുന്നു ആധാറെ എന്ന് നമ്മൾ ചൊല്ലുന്നു. അതിനുശേഷം ചൊല്ലുന്ന ബോവൂസോ അല്ലെങ്കിൽ അപേക്ഷ, നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയും ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മനോട് അർത്ഥിക്കുക എന്ന് പറയുന്ന അപേക്ഷ ചൊല്ലി ഒരു സൈക്കിൾ പൂർത്തീകരിക്കുന്നു. ഇതിനെ ഇനി സുറിയാനി സഭയുടെ യാമപ്രാർത്ഥനകൾ എടുത്താൽ ഇതേ സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കോലോകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറെ കോലോകളുടെ എണ്ണം കൂടുന്നു. നമ്മുടെ കുക്കിലിൽ ചെല്ലുമ്പോൾ രണ്ട് കോലോകളേ ഉള്ളൂ, ബാക്കി സമയത്തെല്ലാം ഒരുപാട് കോലോകളുണ്ട്. ഇനി അഞ്ച് കൊക്കിലിയോനുകളാണ് നമ്മുടെ സഭയിൽ പ്രത്യേകമായിട്ടുള്ളത്. നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നും പറഞ്ഞ് സംഗീതത്തിൽ 45:9-11 വരെയുള്ള വാക്യങ്ങൾ, നീതിജ്ഞൻ പല പോലെ തളർത്തിരുന്നേ എന്ന് പറഞ്ഞ് സംഗീതത്തിന് 92:12-14 വരെ വാക്യങ്ങൾ, നീതിജ്ഞൻ പല പോലെ തളർത്തിരുന്നേ എന്നുള്ളത് പരിശുദ്ധന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നുള്ളത് പരിശുദ്ധ ദൈവമാതാവിനെ ഉദ്ദേശിച്ചുകൊണ്ട്, ചാർത്തും നീതിയെ എന്ന് പറഞ്ഞ് വാങ്ങിപ്പോയിരിക്കുന്ന വൈദികരെ ഉദ്ദേശിച്ച്, മക്കളിലപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് 103 സങ്കീർത്തനത്തിൽ നിന്നും സകല വാങ്ങിപ്പോയിരിക്കുന്നവരെ ഉദ്ദേശിച്ച്, വെല്ലും ശത്രുക്കളെ എന്നും പറഞ്ഞ് 44 സങ്കീർത്തനം 5-7 വരെയുള്ള വാക്യങ്ങളിൽ വാക്യങ്ങൾ ചേർത്തുകൊണ്ട് പരിശുദ്ധ സ്ലീവായി ഉദ്ദേശിച്ച് ഒരുപാട് ആളുകളും ഈ ഒന്നാം പേര് പറഞ്ഞിരിക്കുന്ന കുക്കിലിയും ചൊല്ലുന്നത് നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിന്നാളല്ല, നിന്നാൾ, അവൾ നിന്നു എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. അതിന്റെ കൂടെ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് പലപ്പോഴും നിന്നാൾ എന്ന് പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പലരും അങ്ങനെ പറയുന്നുണ്ടെന്നുള്ള തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ നിന്നെ ഈ കോണ്ടെക്സ്റ്റിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധനായ മാത്യൂസ് പ്രഥമൻ ഭാവാതിരുമേനി, വട്ടകുന്നേ ഭാവാതിരുമേനി, ഈ വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ, അവിടെ വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ എന്ന് പറയുന്നത് നീ മൂലം ശത്രുക്കളെ ഞങ്ങൾ ജയിക്കും എന്നതിനർത്ഥം. ആ പരിശുദ്ധ സ്ലീബ മൂലം ആ കുക്കിലിയോൻ സകല നമസ്കാരങ്ങളിലും സകല കുർബാനയിലും ചൊല്ലുമായിരുന്നു. പരിശുദ്ധ സ്ലീബായുടെ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള, പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തിയെ അദ്ദേഹം വളരെയധികം ആശ്രയിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. അതൊരു നല്ല പ്രാക്ടീസാണ്, എല്ലാവരും ചെയ്യണമെന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതൊരു നല്ല പ്രാക്ടീസ് ആയിരുന്നു എന്ന് ഈ കോണ്ടെക്സ്റ്റിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി മറ്റ് സഭകളുടെ ആരാധനയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കത്തോലിക് സഭയുടെ ആരാധന നമ്മൾ ഓൾറെഡി പറഞ്ഞു, മറ്റ് ഓർത്തഡോക്സ് സഭകളുടെ ആരാധനകളിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഓർത്തഡോക്സ് സഭകളുടെ ആരാധന അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധന തന്നെ പ്രധാനമായിട്ടും രണ്ട് കുടുംബങ്ങളിൽ നിന്നാണ്, ഒന്ന് അന്ത്യോക്യൻ കുടുംബവും രണ്ട് അലക്സാണ്ട്രിയൻ കുടുംബവും. ഈ ബൈസന്റൈൻ ഓർത്തഡോക്സ് ചർച്ചുകളുടെ ഒക്കെ ആരാധനകളും അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അത് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള, അന്ത്യോക്യൻ ഫാമിലിയിൽപ്പെട്ട ആരാധനയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ ആരാധനയുമായിട്ട് വളരെ സാമ്യം അതിന് പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ബൈസന്റൈൻ പാരമ്പര്യത്തിലുള്ള സഭകൾ എന്ന് പറയുന്നത് ഗ്രീസിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും ചർച്ചസ്, റൊമേനിയയിലെ സഭ, ബൾഗേറിയയിലെ സഭ, ജോർജിയയിലെ സഭ, പിന്നെ ഓർത്തഡോക്സ് സഭകളിൽ ഏറ്റവും വലുതായിരിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സഭയായിരിക്കുന്ന റഷ്യൻ സഭ. ഈ സഭകൾ എല്ലാം കൂടി ചേരുന്നതിനാണ് ബൈസന്റൈൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ തലസ്ഥാനമായിരുന്ന, കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിനെയാണ് ബൈസാന്റിയം എന്ന് വിളിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഭാഗ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന സഭകളെയാണ് ബൈസന്റൈൻ ചർച്ച് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കാം, കോൺസ്റ്റാന്റിനോപ്പോലിസിലെ, കുസ്തന്തിനോപ്പോലിസിലെ പാത്രക്കീസ് ആയിരുന്ന സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, അതായത് സ്വർണ്ണ നവകാരനായിരിക്കുന്ന ഇവാനിയോസ്, അദ്ദേഹം അന്ത്യോക്കിയയിലെ വൈദികനായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിൽ അവിടെ വന്നുപെട്ട ഒരു ടെക്സ്റ്റൈൽ നിന്നാണ് അവരുടെ ഈ ആരാധന ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രധാനമായിട്ടും രണ്ട് ടെക്സ്റ്റൈലുകളാണ് ഉള്ളത്. പരിശുദ്ധനായ ബസേലിയോസിന്റെ ക്രമവും പരിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റത്തിന്റെ ക്രമങ്ങളും. പരിശുദ്ധനായ ബസേലിയോസിന്റെ ക്രമം വലിയ പ്രധാനപ്പെട്ട പെരുന്നാളുകളിലും ജോൺ ക്രിസോസ്റ്റത്തിന്റെ ക്രമം അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ സാധാരണ ഞായറാഴ്ചകളിലും ഉപയോഗിക്കുന്നു. ഈ സെയിന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ, അതായത് പരിശുദ്ധ ഇവാനിയോസിന്റെ ടെക്സ്റ്റ് എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റൈൽ നിന്ന് ഈ ബൈസന്റൈൻ ഓർത്തഡോക്സുകാരുടെ ടെക്സ്റ്റൈൽക്ക് വ്യത്യാസമുണ്ട്. അത് നമ്മൾ നമ്മുടെ മനസ്സിലിരിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ബൈസന്റൈൻസിന് നമ്മളുമായിട്ട് വ്യത്യാസപ്പെട്ട മറ്റൊരു സംഗതിയുണ്ട്. അതായത് അവർക്ക് ലിറ്റർജി ഓഫ് ദി പ്രീ സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് നോമ്പിലും മറ്റ് നോമ്പ് ദിവസങ്ങളിൽ ഉപവാസം കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന ചൊല്ലാതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് നേരത്തെ ചൊല്ലിയ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവുണ്ട്. അതിനെ അവർ ആരാധിക്കുന്നൊന്നുമില്ല, പക്ഷെ അത് സൂക്ഷിച്ചു വെക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഉള്ള ആ കുർബാന എടുത്തു കൊടുക്കുന്നതിനെയാണ് വിശുദ്ധ പ്രീ സാങ്ക്ടിഫൈഡ് എന്ന് വിളിക്കുന്നത്. ബൈസന്റൈൻ വിശുദ്ധ കുർബാനയ്ക്കും മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് പൊരുത്ത ശുശ്രൂഷ, രണ്ട് സ്നാനാർത്ഥികളുടെ ക്രമം, മൂന്ന് വിശ്വാസികളുടെ ക്രമം. നമ്മുടെ സഭയ്ക്ക് ഇത് തന്നെയാണ്. നമ്മുടെ സഭയ്ക്ക് രഹസ്യമായ സമാപന ശുശ്രൂഷ ഉണ്ടെന്നുള്ളതും കൂടെ കൂടെ ഓർത്തിരിക്കണം. ഈ ഒരുക്ക ശുശ്രൂഷയില് വളരെ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു ഭാഗമുണ്ട് ബൈസന്റൈൻ. യോഹന്നാന്റെ സുവിശേഷം 10:34 ഒരു പടയാളി യേശുക്കളുടെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും ഉടനെ പുറത്തിട്ടു. ഈ ബൈസന്റൈൻസിന്റെ വിശ്വാസ, ബൈസന്റൈൻ വിശ്വാസത്തിലുള്ള വിശുദ്ധ കുർബാനയിൽ അവര് അപ്പവീഞ്ഞുകൾ ഒരുക്കി വെക്കുന്ന സമയത്ത് കുന്തം പോലെയുള്ള ഒരു കൂർത്ത മഞ്ഞയുള്ള ഒരു സ്പൂൺ കൊണ്ട് പട്ടക്കാരൻ അപ്പത്തിന്റെ ഇടത്തു വശത്ത് കുത്തിയിട്ട് പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറയുന്ന ആ വാക്യം. അതിനുശേഷം വേറെ ഒരപ്പത്തിൽ നിന്നും ചെറിയ ചെറിയ കുറേ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് ഈ കുർബാന അപ്പത്തിന്റെ അടുത്തായിട്ട് ഇങ്ങനെ വെക്കും. ഈ ചെറിയ ചെറിയ പീസസ് ദൈവമാതാവിനെയും പരിശുദ്ധന്മാരെയും സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവമാതാവും പരിശുദ്ധന്മാരും അവരുടെയും സാന്നിധ്യത്തിലാണ് അവർ വിശുദ്ധ കുർബാന ചൊല്ലുന്നത് എന്ന് സൂചിപ്പിക്കുന്നുവെന്ന് ഈ ബൈസന്റൈൻ ട്രഡീഷൻ പഠിപ്പിക്കാം. ആദ്യത്തെ ഒരു കൊച്ചു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് സ്നാനാർത്ഥികളുടെ ക്രമത്തെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യത്തെ ഒരു കൊച്ചു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വൈദികനും ചെമ്മാശന്മാരും ഹോളി ഗോസ്പലും കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് വരും. ഈ ഗോസ്പലും കൊണ്ട് വരുന്നതിനെ ലിറ്റിൽ എൻട്രൻസ് അല്ലെങ്കിൽ ചെറിയ പ്രവേശനം എന്ന് വിളിക്കും. അതിനുശേഷം എവൻഗേലിയൻ വായിക്കുന്ന അദ്ദേഹം ഭീമായിൽ കയറി നിന്നിട്ട് എവൻഗേലിയൻ വായിക്കും. അത് കഴിഞ്ഞിട്ട് സ്നാനാർത്ഥികളെ തിരിച്ചുണ്ട്. അതിനുശേഷം വിശ്വാസികളുടെ ക്രമം, വിശ്വാസികളുടെ ക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം അത് ആരംഭിക്കുന്നതിന് ദി ഗ്രേറ്റ് എൻട്രൻസ് എന്ന് പറയുന്ന ഭാഗം കൂടെ ചേർത്തിട്ടാണ്. ഗ്രേറ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും എടുത്തിട്ട് ഒരു വലിയൊരു പ്രൊസഷൻ ആയിട്ട് മധുബഹായിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ പ്രൊസഷനായിട്ട് മധുബഹായിലേക്ക് പ്രവേശിച്ചിട്ട് അവര് അവിടെ കുർബാൻ ചൊല്ലും. ഇനിയുള്ള ഭാഗത്ത്, അതായത് വിശ്വാസികളുടെ ക്രമത്തിന് സുറിയാനിക്കാരുടെ കുർബാനയുമായിട്ട് കുറെയൊക്കെ ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. ഖണ്ഡിപ്പിന്റെ സമയത്ത് കാസായിലെ വീഞ്ഞില് അവര് ചൂടുവെള്ളം ചേർക്കും. ഇതിനെ സെയോൺ എന്നാണ് ഈ ഈ കർമ്മത്തിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേര്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ചൂടുണ്ടായിരുന്നെന്നും ആ ചൂട് ജീവന്റെ അടയാളമാണെന്നും ആ ജീവൻ ഈ രക്തത്തിൽ ഉണ്ടാകുന്നതിന്റെ അതിന്റെ അടയാളമായിട്ട് സിമ്പലായിട്ട് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഇത് ചെല്ലുമ്പോൾ അത് ജീവനുള്ള രക്തമായിട്ടായിത്തീരുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് ഈ ചൂടുവെള്ളം ചേർക്കുന്നത് എന്ന് അവര് പ്രത്യേകമായിട്ട് പറയും. നമ്മുടെ സഭയില് ചൂടുവെള്ളം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സഭയിലെ വിശുദ്ധ കുർബാന ചേരുന്ന സമയത്ത് ചൂടുവെള്ളം ചേർക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാല് ചില മേൽപ്പെട്ടക്കാരും ചില വച്ചന്മാരും ചൂടുവെള്ളം ചേർത്ത് ചൂടുവെള്ളം കൊണ്ട് മാത്രമേ കുർബാന ചൊല്ലാറുള്ളൂ എന്ന് പറയുന്ന അച്ഛന്മാരെ എനിക്കറിയാം. അതൊരു നല്ല കാര്യമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഉള്ളു ഞാൻ കുർബാന ചൊല്ലുമ്പോഴത്തേന് ചൂടുവെള്ളം ചേർക്കാറില്ല എന്ന് സമ്മതിക്കുന്നു. പക്ഷെ അതൊരു നല്ല കാര്യമാണ് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനിയും തിരശീല നമ്മുടെ സഭയ്ക്ക് മധുബഹായ നിറയ്ക്കുന്ന തിരശീല മധുബഹായയും ജനങ്ങളെ നിൽക്കുന്നതുമായിട്ട് വേർതിരിച്ചുകൊണ്ട് തിരശീലയുണ്ട്. ഈ ബൈസെന്റൈൻസിന് തിരശീലയ്ക്ക് പകരം ഐക്കണോസ്റ്റാസിസ് ആണ് ഉള്ളത്. ഈ ഐക്കണോസ്റ്റാസിസ് എന്ന് പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു മറയാണ്. ഈ തടി കൊണ്ടുള്ള മറയ്ക്ക് ആ മറയില് മുഴുവൻ ഐക്കൺസ് വരച്ചിട്ടുണ്ടാവും. ഐക്കൺസ് എന്ന് പറയുന്നത് ചിത്രങ്ങളാണ്, വെറും പക്ഷെ അത് വെറും ചിത്രമല്ല. ആ ചിത്രങ്ങൾ ഓരോന്നും പരിശുദ്ധന്മാരായിരിക്കുന്ന പല ആളുകളും പ്രാർത്ഥനാപൂർവ്വം ഉപവസിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. ഓരോ ഐക്കണും വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ വരയ്ക്കുന്ന ഐക്കൺ വരയ്ക്കുക എന്നല്ല പറയുക, സത്യത്തിൽ ഐക്കൺ എഴുതുക എന്ന് പറയും. റൈറ്റിംഗ് ആൻ ഐക്കൺ എന്ന് പറയുന്നത് അങ്ങനെ ഐക്കൺ എഴുതുന്നതിന് മുമ്പായിട്ട് അനേകം നാളുകൾ ഉപവസിക്കണം. ഇപ്പൊ ദൈവമാതാവിന്റെ ഒരു ഐക്കൺ എഴുതാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 40 ദിവസം പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ചതിന് ശേഷം 40-ാം ദിവസം ഉപവാസം തീരുമ്പോൾ ദൈവമാതാവിന്റെ ഒരു ഇമേജ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തോന്നിക്കുകയും ആ തോന്നിക്കുന്ന ഇമേജ് അദ്ദേഹം വരയ്ക്കുകയും ചെയ്യണം. അതാണ് അതിന്റെ അതിന്റെ പിന്നിലെ ഒരു ഒരു പാരമ്പര്യം. സംഗീതത്തിലും വാക്കുകളിലും കവിതയിലും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ തന്നെ ചിത്രങ്ങളുടെ ഒരു 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 മാധ്യമത്തിൽ കൂടി ദൈവത്തെ സ്തുതിക്കാം എന്നാണ് ഈ ഐക്കണുകളുടെ അർത്ഥം. നമ്മുടെ സഭയിലെ പരിശുദ്ധനായ സോറി പൗലോസ് ഗ്രിഗോറി തിരുമേനിയും ഈവാനി തിരുമേനിയും ഒക്കെ ഐക്കണുകളെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളാണ്. ഐക്കൺ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സഭയിൽ ഐക്കണുകളുടെ ഒരു പാരമ്പര്യം ഉണ്ടായിരിക്കുന്നത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സഭയിലെ പല പള്ളികളിലും ഐക്കണുകൾ വരയ്ക്കുകയും ഐക്കണുകൾ എടുത്തു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത കാലത്ത് പരുവര തിരുമേനിയുടെ ഒരു ഐക്കൺ ഉണ്ടായി വന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളതും കൂടെ ഇതോടെ ചേർത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കും. ഇനി കോപ്റ്റിക് ചർച്ചിന്റെ ആരാധന, ഈജിപ്തിലെ സഭയിൽ സഭയുടെ ആരാധനയെ കുറിച്ച് നമുക്ക് ഒന്ന് പറയാം. ഈജിപ്തിലെ സഭയെ കോപ്റ്റിക് എന്നാണ് വിളിക്കുന്നത്. അവരുടെ ആരാധന ഭാഷയെ കോപ്റ്റിക് ഭാഷ എന്ന് വിളിക്കുന്നു. ബൊഹാറിക് ഭാഷ അല്ലെങ്കിൽ കോപ്റ്റിക് ഭാഷ എന്ന് വിളിക്കുന്നു. അറബിയിലും അവരുടെ ആരാധന ഉണ്ട്. കോപ്റ്റിക് ചർച്ചിന് 4 തക്താകളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴയതുമായ തക്ത എന്ന് പറയുന്നത് പരിശുദ്ധനായ മർക്കോസിന്റെ തക്തയാണ്. കോപ്റ്റിക് സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നതും പരിശുദ്ധനായ എവങ്കേലിസ്റ്റിനായിരിക്കുന്ന മർക്കോസ് ആണ്, മർക്കോസ് എവങ്കേലിസ്റ്റ്. അതിനകത്ത് ഒരു കോപ്റ്റിക് ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമാധാന ചുമനം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ എത്തുന്നു. അപ്പൊ അമേരിക്കയിൽ ഒരുപാട് കോപ്റ്റിക് പള്ളികൾ എല്ലായിടത്തും ഒക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മുടെ സഭയിലെ ആളുകൾ കോപ്റ്റിക് സഭയിലെ ആരാധനകളൊക്കെ കാണാൻ പോകുന്നത് നല്ലതായിരിക്കും എന്റെ വിശ്വാസം. ഇത്രയ്ക്ക് ഭക്തിയുള്ള ഒരു കൂട്ടം ആളുകളെ വേറെ ലോകത്ത് കാണാൻ കിട്ടത്തില്ല. വളരെ വളരെ ഭക്തിയോടുകൂടി അവരെ ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടതില്ല. നമ്മുടെ സഭയിലെ ആളുകൾ കോപ്റ്റിക്കാരുടെ ഭക്തി കണ്ടുപഠിക്കേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കോപ്റ്റിക്കാരുടെ അപ്പം പുളിക്കൊള്ള അപ്പമാണ്. അതുപോലെ തന്നെ അവരുടെ അപ്പത്തില് നമ്മുടെ സഭയുടെ അപ്പത്തില് ഇങ്ങനെ കുരിശികളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു 12 കുരിശികളാണ് നമ്മുടെ സഭയുടെ അപ്പത്തേല് പതിച്ചിരിക്കുന്നത്. കോപ്റ്റിക് സഭയുടെ അപ്പത്തേല് അത് വലിയ നമ്മുടെ സഭയുടെ അപ്പത്തേക്കാളൊക്കെ നമ്മുടെ സഭയിൽ ഉപയോഗിക്കുന്ന അപ്പത്തേക്കാളൊക്കെ വലിയ അപ്പമാണ് ഉപയോഗിക്കുന്നത്. ഒരു കൈപ്പത്തിയുടെ വലിപ്പമുള്ള അപ്പമാണ് കോപ്റ്റിക്കാരെ ഉപയോഗിക്കുന്നത്. അതേല് ദൈവമേ നിവരിച്ചതിനാണ് ഗുരവാനി നിവരിച്ചതിനുള്ള ക്രൈസാഗിയോൺ ആലേഖനം ചെയ്തിട്ടും ഉണ്ട്. അവര് കോപ്റ്റിക്കാർ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നു പറഞ്ഞു. എന്നാൽ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്യോപ്യക്കാരുടെ ആരാധനയെ കുറിച്ച് പറയാം. എത്യോപ്യക്കാരുടെ ആരാധന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കോപ്റ്റിക് ആരാധനയുടെ ഒരു തർജ്ജമ തന്നെയാണ്. പക്ഷേ ചില പ്രത്യേകമായ വ്യത്യാസങ്ങൾ അവര് വരുത്തിയിട്ടുണ്ട്. അവരുടെ സഭയിലെ 20 തക്താകളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട തക്ത 12 അപ്പോസ്തലന്മാരുടെ തക്ത നമ്മുടെ സഭയിൽ അതിനെ ഉപയോഗിക്കുന്നത്. ഗീസ് എന്ന് പറയുന്ന ഭാഷയിലാണ് അവരുടെ ആരാധനകൾ നടക്കുന്നത്. ഇനി അർമീനിയൻ സഭയുടെ ആരാധന, അർമീനിയൻ സഭയെ കുറിച്ച് പറയുമ്പോഴത്തേനൊരു കാര്യം ഓർക്കണം, നമ്മുടെ സഭയുമായിട്ട് കുർബാന ഐക്യമുള്ള 4-ാമത്തെ സഭയാണ് അർമീനിയൻ സഭ. നമ്മുടെ സഭയുമായിട്ട് കുർബാന ഐക്യമുള്ള സഭകൾ എന്ന് പറയുന്നത് കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച്, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്, അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ച്, അത് കഴിഞ്ഞിട്ട് എരിത്രിയൻ ഓർത്തഡോക്സ് ചർച്ച്. ഇത്രയും സഭകൾക്കാണ് നമ്മളുമായിട്ട് വിശുദ്ധ കുർബാനയിൽ ഐക്യമുള്ളത്. അർമീനിയക്കാരുടെ കുർബാനയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് വീഞ്ഞിനകത്ത് വെള്ളം ചേർക്കുന്നില്ല എന്നുള്ളതാണ്. വീഞ്ഞിനകത്ത് അവർ വെള്ളം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ അപ്പം, കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ്. പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്ന ഏക പൗരസ്യ അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചും അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ച് മാത്രമാണെന്നും കൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം. അവർക്ക് ഒരൊറ്റ തെക്കാലേ ഉള്ളൂ, ഗ്രിഗറി ദി ഇലുമിനേറ്റർ, അതായത് അർമീനിയയിൽ വിശുദ്ധ സത്യവിശ്വാസത്തെ കൊണ്ടുവന്ന ആള് അദ്ദേഹത്തെ ഗ്രിഗറി ദി ഇലുമിനേറ്റർ എന്ന് വിളിക്കും. അദ്ദേഹത്തിന്റെ പേരുള്ള തെക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഇനി കൽദായ സുറിയാനി സഭ എന്ന് പറയുന്ന സഭയുടെ ആരാധനയെ കുറിച്ച് പറഞ്ഞാൽ, കൽദായ സുറിയാനി സഭയെ നെസ്റ്റോറിയൻ ചർച്ച് എന്നാണ് വിളിക്കുന്നത്. അതായത് എഫേസൂസിലെ സുന്നഹദോസിനെ അംഗീകരിക്കാതെ നിക്കാ കുസുന്തീനോ പോലീസ് സുന്നഹദോസുകളെ മാത്രം അംഗീകരിക്കുന്ന സഭയാണ് കൽദായ സുറിയാനി സഭ. നിസിഡീസും എഡേസായും, ടർക്കിയിലുള്ള നിസിഡീസും എഡേസായും കേന്ദ്രമാക്കി വളർന്നു വന്ന ഈ സഭയുടെ ആരാധനയിലെ പല പുരാതന ഘടകങ്ങളുണ്ട്. മൂന്ന് തക്തകളാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആദായിയുടെയും മാറിയുടെയും ക്രമം, രണ്ട് തിയഡോർ ഓഫ് മോക്സുവെസ്റ്റിയായുടെ ക്രമം, മൂന്ന് നെസ്റ്റോറിയോസിന്റെ ക്രമം. ഈ ആദായിയൻ മാറിയുടെ തക്തയിൽ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതായത് അവൻ തിരുക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് നുറുക്കി കൊടുത്തു എന്ന് പറയുന്ന ആ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ തിരുത്തും എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത. എന്നാൽ അവർക്ക് പരിശുദ്ധാത്മാഹ്വാനം കൊണ്ടുതാനും കേരളത്തിലെ തൃശ്ശൂരിലുള്ള കൽദായ സുറിയാനി സഭയും ഇറാഖിലെ കൽദായ സുറിയാനി സഭയും ഈ ആരാധനയാണ് ഉപയോഗിക്കുന്നതും നമ്മുടെ ഈ സമയത്ത് ഓർക്കാം. ഇനി ചിന്തിക്കാനുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ആരാധനയെ കുറിച്ചുള്ള ഒരു 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 ചെറിയ വിശദീകരണമാണ്. ഓർത്തഡോക്സ് സഭയുടെ ആരാധന നമ്മൾ പറയുമ്പോൾ നമ്മുടെ സഭയുടെ ആരാധനയെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട സ്ഥാനം എന്താണ്? നമ്മുടെ സഭയിൽ കൂദാശകളുടെ കൂദാശ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കൂദാശകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ദൈവദാസി സരോപ്രഗേറ്റ് എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കായിരിക്കുന്ന സഭാപിതാവ് അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹമാണ് വിശുദ്ധ കുർബാനയെ കുദാശകളുടെ കുദാശ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത്. മാമോദീസ ആണെങ്കിലും കൊള്ളാം, പട്ടംകൊടയാണെങ്കിലും കൊള്ളാം, വിവാഹമാണെങ്കിലും കൊള്ളാം, മുഖം കുദാശ ആണെങ്കിലും കൊള്ളാം, കുമ്പസാരാണെങ്കിലും കൊള്ളാം, എല്ലാ കൂദാശകളും പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടുകൂടിയാണ്. അതുകൊണ്ടാണ് വിവാഹത്തിൽ സംബന്ധിക്കാൻ വരുന്നവരെ കുർബാന അനുഭവിച്ചേ വിവാഹത്തിൽ സംബന്ധിക്കാവെന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ അല്ലാത്തവരുടെ സഭയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമ്മുടെ സഭയിലേക്ക് ചേർത്ത് വിവാഹ ശുശ്രൂഷ നടത്തുകയാണെങ്കിൽ വിവാഹത്തിന് മുമ്പായിട്ട് ആ വ്യക്തി കുമ്പസാരിച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കല്യാണം നടത്താൻ അവകാശമുള്ളൂ, അനുവാദമുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും അവർക്ക് കല്യാണം നടത്താൻ അനുവാദമോ അവകാശമോ ഇല്ല. അതുകൊണ്ട് തന്നെ കൂദാശകളുടെ കൂദാശ എന്ന് വിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുന്നു. കുർബാന അർപ്പിക്കുന്ന സമൂഹത്തിൽ യേശുക്രിസ്തുവിനോട് മാമോദീസായി കൂടി ഒന്നിച്ച് ചേർന്ന ഒരു അപ്പത്തിന്റെ അംശികളായി തീർന്ന എല്ലാവരും, അങ്ങനെയുള്ള എല്ലാ വിശ്വാസികളും ആണ് പരിശുദ്ധ സഭ എന്ന് വിളിക്കുന്നത്. അല്ല, വിശ്വാസികളും കൂടി ചേർന്ന് ആ സമൂഹത്തെയാണ് പരിശുദ്ധ സഭ എന്ന് വിളിക്കുന്നത്. ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, പരിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തോടുകൂടി ആരാധിക്കുന്ന ഏക മനസ്സോടും ഏക ആത്മാവോടും ഏക ആത്മാവോടും കൂടെ ഏക വിശ്വാസത്തോടും കൂടി ആരാധിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് സഭ. അങ്ങനെയാണെങ്കിൽ അത് സഭയെന്ന് വിളിക്കാൻ ഒക്കൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കൊരിന്ത്യർ കഴിഞ്ഞ ഒന്നാം ലേഖനം 10:17 വാക്യത്തിലെ ഒരേ അപ്പത്തിന്റെ അംശികൾ എന്ന് പരിശുദ്ധ പൗലോസിലേ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ക്രിസ്തുവിന്റെ ശരീരം എന്ന് സഭയെ വിളിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. എഫേസ്യ ലേഖനം 6:22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കൂടെ നമ്മൾ ഈ ഭാഗം ഈ ആശയത്തെ നമ്മൾ കാണുന്നുണ്ട്. സഭയുടെ കെട്ടുപടിക്കായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭയുടെ ആരാധനയ്ക്ക് വരുന്ന ഓരോ അംഗവും പരിശുദ്ധ സഭയിലെ വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്നവരാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അവരവരുടെ ചുമതല നിർവഹിക്കുമ്പോഴേ പരിശുദ്ധ സഭ ഒരു എന്റിറ്റി ആയിട്ട് തീരുന്നുള്ളൂ. ഉദാഹരണത്തിന്, കൈക്ക് കൈയുടെ ചുമതല നിർവഹിക്കാനുണ്ട്, കണ്ണിന് കണ്ണിന്റെ ചുമതലയുണ്ട്, മൂക്കിന് മൂക്കിന്റെ ചുമതലയുണ്ട്, നാവിന് നാവിന്റെ ചുമതലയുണ്ട്, നമ്മുടെ ശരീരത്തിന് ഹൃദയത്തിന് ഹൃദയത്തിന്റെ ചുമതലയുണ്ട്, ബ്രെയിനിന് ബ്രെയിനിന്റെ ചുമതലയുണ്ട്, ലങ്സിന് ലങ്സിന്റെ ഉണ്ട്, കാലുകൾക്ക് കാലുകളുടെ ചുമതലയുണ്ട്, നമ്മുടെ ഉദരത്തിന് ഉദരത്തിന്റെ ചുമതലയുണ്ട്. അങ്ങനെ ശരീരത്തിലെ ഓരോ അംഗത്തിനും അതിൻ്റെതായ ചുമതലയുണ്ട്. ഓരോ വ്യക്തിയും സഭയിലുള്ളവര് അവരവരുടെ ചുമതലകൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ കൈക്കെതിരെ കാല് നിന്നാൽ, അല്ലെങ്കിൽ വയറിനെതിരെ കണ്ണ് നിന്നാൽ, അല്ലെങ്കിൽ കാലിനെതിരെ ശ്വാസകോശം നിന്നാൽ, അത് അവിടെ ഒരു ഓർഗാനിക് യൂണിറ്റി ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഒരു ഓർഗാനിക് യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സഭയെ ഒന്ന് എന്ന് വിളിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഐക്യത്തിന്റെ ശുശ്രൂഷയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സഭാ അംഗങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. എല്ലാത്തിലും അങ്ങനെ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നത് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഐക്യത്തിൽ മാത്രമേ പരിശുദ്ധ സഭ ഒന്നിക്കുന്നുള്ളൂ. സകല മനുഷ്യരും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട ആത്മീയ ഗൃഹമായി ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിക്കുവാൻ തക്ക വണ്ണം വിശുദ്ധ പുരോഹിത വർഗമായിട്ട് പണിയപ്പെടുന്നതിനെ കുറിച്ച് പരിശുദ്ധനായ പത്രോസ് ലേഖ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതാണ്. ദൈവത്തിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ മന്ദിരമാണ് ഓരോ സഭാ സമൂഹവും ആരാധിക്കുന്ന സമൂഹവും എന്ന് നമ്മൾ ഓർക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു വിശുദ്ധ കുർബാനയില് ഒരൊറ്റ അച്ഛൻ ഒറ്റയ്ക്ക് നമ്മൾ കുർബാന ചൊല്ലാൻ ഒക്കത്തില്ല. കുറേ നാൾ മുമ്പ് ഒരു ഫലിതം പറഞ്ഞു കഴിഞ്ഞ ഒരു രണ്ടു ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ശുശ്രൂഷക്കാരൻ മതില്ല, അതുകൊണ്ട് അച്ഛൻ കുർബാന ചൊല്ലി ധൂപ്പിട്ട് ഒരു ഒരു ആണിയല് തൂക്കിയിട്ടിട്ട് അവനെ കുന്തിരിക്കോട്ടുണ്ട് അച്ഛൻ കുർബാന ചൊല്ലി എന്നിങ്ങനെ ഒരാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഫലിതം പറഞ്ഞ് ഇങ്ങനെ കേട്ടു. അത് ഫലിതം മാത്രമാണ്, അത് യഥാർത്ഥത്തിലില്ല. ധൂപം വീശാനുള്ള ശുശ്രൂഷക്കാരനെയും കൂടി ഇല്ലാതെ ഒരിക്കലും ഒരു കുർബാന ചൊല്ലാൻ ഒക്കത്തില്ല. ഒരു പട്ടക്കാരന്റെ സാന്നിധ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഭൗമികമായ ആരാധന നടക്കുമ്പോൾ സഭയുടെ തലയായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാധിക്കുന്ന സമൂഹത്തിന്റെ തലയായി നിൽക്കുന്നതാണ് പട്ടക്കാരൻ. ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് അവിടെ പട്ടക്കാരനിൽ സഭ ദർശിക്കുന്നത്. തലയില്ലാതെ ആരാധന ശരീരമില്ല എന്ന് പറയുന്ന പോലെ പട്ടക്കാരനില്ലാതെ വിശുദ്ധ കുർബാനയില്ല. അതുകൊണ്ടാണ് മുടക്കപ്പെട്ട ഒരു പട്ടക്കാരൻ ചൊല്ലുന്ന കുർബാനയെ സംബന്ധിക്കാൻ നമുക്ക് അവകാശമില്ലാത്തത്. ഒരു പട്ടക്കാരനെ മുടക്കിയാൽ അയാൾ ചൊല്ലുന്ന കുർബാന അപൂർണമാണ്, അല്ലെങ്കിൽ കുർബാന ഇൻവാലിഡ്. അയാളുടെ തല എന്ന സ്ഥാനം അതുപോലെ നഷ്ടപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സഭയിൽ മിനിമം ഒരു പട്ടക്കാരനും ഒരു ശുശ്രൂഷക്കാരനും വേണം എന്നാണ്. എത്തിപ്പുകാരുടെ സഭയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 2 അച്ഛന്മാരും 3 ചെമ്മാശന്മാരും ഇല്ലാതെയും കുർബാന ചൊല്ലാൻ ഒക്കത്തില്ല. എത്യോപ്യൻ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്യോപ്യൻ സഭയിലെ ലക്ഷക്കണക്കിന് അച്ഛന്മാരുണ്ട്, പക്ഷെ കുർബാന ചൊല്ലും അച്ഛന്മാർ വളരെ വളരെ കുറവാണ്. ഒരച്ഛനായ കുർബാന ചൊല്ലണമെന്നേ ഇല്ല എത്യോപ്യൻ സഭയില്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കുർബാന ചൊല്ലാത്ത അച്ഛന്മാർ എത്യോപ്യൻ സഭയിലുണ്ട്. ഒരിക്കൽ പോലും കുർബാന ചൊല്ലാറില്ലാത്ത എത്ര അച്ഛന്മാരുണ്ട് എത്യോപ്യൻ സഭയിൽ? എന്നാൽ 2 അച്ഛന്മാരുണ്ടെങ്കിലേ കുർബാന ചൊല്ലാൻ ഒക്കുള്ളൂ. 2 അച്ഛന്മാരും 3 ചെമ്മാശന്മാരും ഉണ്ടെങ്കിൽ മാത്രമേ കുർബാന ചൊല്ലാൻ ഒക്കുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാന ചൊല്ലണമെന്നും ഓർത്തഡോക്സ് സഭകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് യാതൊരു നിർബന്ധമില്ല. ആരെങ്കിലും വിശുദ്ധ കുർബാന അനുഭവിക്കാനുണ്ടെങ്കിൽ കുർബാന ചൊല്ലണം. പക്ഷെ ഞായറാഴ്ചകളിലും മറ്റ് മോറോനായ പെരുന്നാളിലും കുർബാന ചൊല്ലിയിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് താനും എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നു. മറ്റൊരു കാര്യം, എല്ലാ കഴിയുന്നത്രയും കൂടുതൽ കുർബാന അനുഭവിക്കാൻ നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കണം എന്ന് ഒരു ഭാഗം ഇവിടെ ദൈവവചനം പറയുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയ കാലത്ത് ഉള്ള ഒരു സംഗതിയും കൂടെയാണ് ഇവിടെ അച്ഛനിരുന്നത്. ഇന്ന് നമ്മുടെ ആളുകൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന്റെ ഒരു ഫ്രീക്വൻസി വളരെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഫ്രീക്വൻസി വർദ്ധിച്ചപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം വിശുദ്ധ കുർബാനയിൽ കുർബാന അനുഭവിക്കാൻ. നമ്മൾ കുർബാന അനുഭവിക്കുന്നത് മറ്റാളുകൾ നമ്മൾ വിശുദ്ധരാണെന്ന് മറ്റാളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കറിയാം. ഞാൻ വിശുദ്ധനാണെന്ന് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുർബാന അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ കുർബാന അനുഭവിക്കുന്നത്. നമ്മൾ കുർബാന അനുഭവിക്കുന്ന താഴ്മയോടും വിനയത്തോടും കൂടി അവരവരുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് മോചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിനാണ് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. അത് അതിന്റെ പരിപൂർണമായ ആഴത്തിലും അതിന്റെ പരിപൂർണമായ ഒരു 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 പ്രാധാന്യത്തോടു കൂടി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ കുർബാന അനുഭവിക്കാതിരിക്കുന്നത് വലിയ തെറ്റ്. കുർബാന അനുഭവിക്കാതിരുന്നാൽ അവൻ യേശുവുമായിട്ട് അല്ലെങ്കിൽ അവൾ യേശുവുമായിട്ടുള്ള പങ്കാളിത്തം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയിപ്പോകും. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെ അവന്റെ രക്തം കുടിക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എന്ന യോഹന്നാന്റെ സുവിശേഷം, പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:53 വാക്യത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ തിരുശരീരങ്ങളിൽ പങ്കാളിത്തത്തിലൂടെ ക്രിസ്തു വിശ്വാസികളിലും വിശ്വാസി ക്രിസ്തുവിലും വസിക്കുന്നു എന്ന് പരിശുദ്ധനായ പറയുന്നത് പോലെ നമ്മുടെ ജീവൻ സമൃദ്ധിയായിട്ടും സമ്പൂർണമായിട്ടും ആയിത്തീരുന്നതിനുള്ള ഏക മാർഗം കുർബാനയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സഭയിലെ ഓരോ പള്ളിയിലും ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയെ പൂർത്തീകരിക്കുന്ന സാന്നിധ്യമാണ് എന്നുള്ള ഒരു ഒരു റിയലൈസേഷനോട് കൂടി തന്നെ നമ്മൾ ആയിത്തീരണം. അങ്ങനെയാണെങ്കിലേ പള്ളികളുടെ വഴക്കുകൾ ഇല്ലാതായിപ്പോകും. അങ്ങനെയാണെങ്കിൽ മാത്രമേ സഭകൾ തമ്മിലുള്ള വഴക്കുകൾ ഇല്ലാണ്ടായിപ്പോകുള്ളൂ. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പള്ളി വന്ന് കുർബാനയെ സംബന്ധിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലേക്ക് ആളുകൾ പോയാൽ അവിടെ നമ്മുടെ പെറ്റി ഈഗോ വന്നാൽ ആ കുർബാന നിലവാരം കുറഞ്ഞ ഒരു സംഗതിയായിരിക്കും. ആ കുർബാനയ്ക്ക് നിലവാരക്കുറവില്ല, പക്ഷെ അങ്ങനെ ചെല്ലുന്ന ഒരു വ്യക്തി ആ കുർബാനയിൽ അങ്ങനെ, അതായത് ഈഗോയുടെ പാരമ്യതയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ ആ വ്യക്തിക്ക് അതുമൂലം അനുഗ്രഹം ഇല്ലാണ്ടായിരിക്കും. നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന സമയത്ത് താഴ്മയോടും വിനയത്തോടും ഹൃദയം നുറുങ്ങി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിരിക്കുന്നത്. വേറൊരാളുള്ള ദേഷ്യമോ കണക്കോ ഒന്നുമല്ല അവിടെ നിൽക്കുന്നത്. ആർക്കും ആരെയും ഏത് നിമിഷവും നഷ്ടപ്പെടാം, പിശാചിനെ നഷ്ടപ്പെടാം. അതുകൊണ്ട് താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ പൗലോസിലെ പറയുന്നുണ്ട്, താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അഹങ്കാരത്തോടുകൂടിയോ ഹൃദയത്തിന്റെ താഴ്മയില്ലാതെയോ അനുതാപമില്ലാതെയോ ഒരു വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ, ഒരു വിശുദ്ധ കുർബാനെ സംബന്ധിച്ചാൽ, ഒരു വിശുദ്ധ കുർബാന ചൊല്ലിയാൽ, വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ പോയാൽ അത് അവന് കേട് അല്ലെങ്കിൽ അവൾക്ക് കേട്. നമ്മുടെ സഭയിലെ ആ ഒരു ഒരു വികാരം കൂടുതലായിട്ട് ഉയർന്നു വരേണ്ടിയിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ സമാധാനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ ഒരു സംഗതി, ഈ ഒരു പുതിയ ഒരു ഒരു ഡിസ്കവറിക്ക് പിതാക്കന്മാർ നമുക്ക് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് നൂറ്റാണ്ടുകളായിട്ടും കാണിച്ചു തന്നിരിക്കുന്ന ഒരു സംഗതി, ഒരു റീഡിസ്കവറി നടത്തി നമുക്ക് വിശുദ്ധ കുർബാനയുടെ അതിന്റെ ആഴത്തിലേക്കും അതിന്റെ പരത്തിലേക്കും വീണ്ടും ഒരു സെൽഫ് ഡിസ്കവറി നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ അലക്സാണ്ടർ അലക്സിനെ അത് അറിയിക്കണം. അതിന് കഴിയുന്നത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരങ്ങൾ തരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഇപ്പോൾ സമയം 10:45 എന്നുള്ളതുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിലെ യൂണിറ്റ് 4 നമുക്ക് ചർച്ച ചെയ്യാം.
Thank you, Achan. Thank you so much for taking this class in such a detailed way, and we appreciate all your kindness towards the growth of the spirituality for the Orthodox people in the United States, as well as for everyone, those who are listening to our recorded message. And also I'd like to appreciate Mr. Manoj Matthew, who is recording all these lessons for the use of the future users. And I appreciate all the listeners of today. ഇനി അച്ഛൻ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ഒരു ക്ലാസ് കൊണ്ട് ഈ ബുക്ക് തീരുകയാണ്, അവസാനിക്കുകയാണ്. അബ്ബാ പിതാവേ എന്നുള്ള ബുക്ക് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബുക്കിനുള്ളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കൈൻഡ്ലി ഫീൽ ഫ്രീ ടു ഇമെയിൽ മീ. ഐ വിൽ ബി മച്ച് മോർ ഹാപ്പി ടു ഫോർവേഡ് ടു അവർ ബിലവഡ് അച്ഛൻ ആൻഡ് ഹി വിൽ ബി ഹാപ്പി ടു ഗിവ് എക്സ്പ്ലെയിൻഡ് ആൻസേഴ്സ് ടു ഓൾ യുവർ കൺസേൺസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു എവരിബഡി. അച്ഛൻ വിൽ ലീഡ് അസ് ഇൻ ടു കൺക്ലൂഡിംഗ് പ്രയർ ആൻഡ് ഐ വിൽ കീപ് യു പോസ്റ്റഡ് വെൻ ഇസ് ദ നെക്സ്റ്റ് ക്ലാസ് ഗോയിങ് ടു ബി. Thank you.
Can we have the next class also next week?
Yes, I mean, I have no problem.
Manoj, if you have any questions, we will have a schedule. We will have a book. We will have a book. We will have a book. Yes. Is it okay, Manoj?
What's your name? Monday, Tuesday or Wednesday?
എനിക്ക് ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല, മൺഡേ ആണെങ്കിലും ഒരു കുഴപ്പമില്ല.
ഓക്കെ, ദെൻ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ കൺസൾട്ട് വിത്ത് മനോജ്, ചെക്ക് സ്കെഡ്യൂൾ എന്നിട്ട് ഞാൻ അറിയിക്കാം. നമുക്ക് ഫോർ ദ ടൈം ബീയിങ് ടെൻറ്റേറ്റീവ്ലി വി വിൽ ഡു ഇറ്റ് ഓൺ നെക്സ്റ്റ് വെനസ്ഡേ. അതോ മൺഡേ? അച്ഛൻ്റെ സൗകര്യം പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം.
മൺഡേ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലത്.
ഓക്കെ, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. വി വിൽ ഡു ഇറ്റ് ഓൺ നെക്സ്റ്റ് മൺഡേ ഈവനിങ് അറ്റ് 8 PM CST സെൻട്രൽ ടൈം. അച്ഛൻ്റെ സമയം 9 മണിക്ക് അടുത്ത തിങ്കളാഴ്ച.
അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചെല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധത്തിൽ പരിസ്ഥിതി അവസാനം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഇഷ്ടമായ രാജ്യങ്ങളിൽ ശ്രീഭാഗ്യങ്ങളെ മറത്തു കൊള്ളണമേ. ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്പത്തവും ആവാസം നമ്മളോടുകൂടി നമ്മളെ കേൾക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളോടും പരിശുദ്ധ സഭയുടെ ഓരോ അംഗങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഇപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമീൻ. താങ്ക് യു എവരിവൺ ആൻഡ് ഗുഡ് നൈറ്റ്.